Tutti ci sono detto solo una parlata di പ്രധാനമായ പഠനത്തിന്റെ ഭാഗമായി ആണ് നമ്മൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിരിക്കുന്ന ആളുകൾ കഴിഞ്ഞ പ്രശ്നം വന്നിട്ടുണ്ട് എന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തോടുകൂടെ പ്രധാനമായിട്ട് പ്രശ്നം ഞാൻ സംസാരിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ ശിഷ്യനാകുവാനായി നാം വിളിക്കപ്പെട്ട നിമിഷത്തിൽ നമുക്ക് കർത്താവിനെ അനുഗമിക്കുവാനായിട്ട് അദ്ദേഹം നൽകിയ അവസരത്തിൽ നമ്മളൊക്കെ കർത്താവിന്റെ പിന്നാലെ വന്നുവെങ്കിലും നമ്മുടെ ശിഷ്യത്വത്തിന്റെ പാത നമ്മൾ ഒന്നുകൂടെ ഒന്ന് പഠിക്കുക, അല്ലെങ്കിൽ നമ്മൾ പോയ വഴി നമ്മൾ നോക്കുകയാണ് വാർത്തകളിലൂടെ ചെയ്യുന്നത്. ഒരു ദേശീയ ശിഷ്യനാകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഒരു ദേശീയ ശിഷ്യനായി ചെയ്യുമ്പോൾ ബ്രിട്ടീഷ് പോണോട്ട് പറഞ്ഞ വാഗ്ദത്തോട്ട് ഞാൻ തുടങ്ങുകയാണ്. അവന് ഒരു സാധാരണ ജീവിത മതത്തിലേക്ക് യേശുവിനായി വഴി മാറ്റി, പിന്നീട് അവന്റെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളിലേക്ക് അവന് സ്വയമായിട്ട് സ്പർശിക്കുവാൻ, നേരിട്ട് സ്പർശിക്കുവാനായിട്ട് കഴിയുന്നില്ല. ഞാൻ യേശു ഞാൻ എങ്ങോട്ട് കഴിഞ്ഞു യേശു എടുത്തിട്ട് നിൽക്കുന്നു. യേശുവിന് എനിക്ക് മധ്യത്തിൽ ഒന്നുമില്ല. യേശു എന്റെ ഏറ്റവും അടുത്ത ഇമ്മീഡിയറ്റ് റിയാലിറ്റി, യേശു എന്റെ ഇമ്മീഡിയറ്റ് റിയാലിറ്റി ആണെങ്കിൽ മറ്റൊന്നും മറ്റെല്ലാം അതിന് അപ്പുറത്തേ ഉള്ളൂ. മറ്റെന്തിലേക്ക് എനിക്ക് സ്പർശിക്കണമെങ്കിൽ യേശുവിനോട് മാത്രമേ സ്പർശിക്കാൻ കഴിയുള്ളൂ. എന്റെ പണം, എന്റെ ആരോഗ്യം, എന്റെ ജോലി, എന്റെ കുടുംബബന്ധങ്ങൾ, ഇതെല്ലാം യേശുവിന്റെ അപ്പുറത്താണ്. അതുകൊണ്ട് അവരെ നമ്മൾ അതായത് നമ്മൾ ഒരിക്കലും സ്പർശിക്കുന്നതെന്നല്ല, എന്നാൽ നമ്മൾ ആരോടെ മാത്രമാണ്, യേശുവിനെ മാത്രമാണ് സ്പർശിക്കുന്നത്. യേശുവിനെ സ്വീകരിക്കുമ്പോൾ നമുക്ക് ജോലിയുണ്ട്, എന്നാൽ യേശു നമ്മുടെ ഇമ്മീഡിയറ്റ് റിയാലിറ്റി ആകുന്നത് കൊണ്ട് നമ്മളുടെ ജോലി എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മളല്ല തീരുമാനിക്കുന്നത്. ഇനിയിപ്പോ ജോലിക്കാരും തീരുമാനിക്കുന്ന അവനാണ്. നമ്മള് രക്ഷിക്കപ്പെടുന്ന സമയത്ത് അഥവാ യേശുവിനെ നമ്മളുടെ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ അവൻ നമ്മുടെ ഇമ്മീഡിയറ്റ് റിയാലിറ്റി ആണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പണമുണ്ട്. പക്ഷേ യേശു നമ്മുടെ ഇമ്മീഡിയറ്റ് റിയാലിറ്റി ആകുമ്പോൾ പിന്നെ പണം എന്ത് ചെയ്യണം എന്നുള്ളതാണ് തീരുമാനിക്കുന്നത്. യേശു ആണ് തീരുമാനിക്കുന്നത്. നമ്മുടെ ആരോഗ്യം എന്ത് ചെയ്യണം എന്നുള്ളത് യേശുവാണ് തീരുമാനിക്കുന്നത്. നമ്മുടെ റിലേഷൻഷിപ്പ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് യേശുവാണ് തീരുമാനിക്കുന്നത്. നമ്മുടെ ജീവിതം എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് യേശുവാണ് തീരുമാനിക്കുന്നത്. എല്ലാം യേശുവാണ് തീരുമാനിക്കുന്നത്. നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മളെല്ലാം ഉപേക്ഷിച്ച് കഴിഞ്ഞു, നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മളിതെല്ലാം യേശുവിനെ സമർപ്പിച്ച് കഴിഞ്ഞു, നമ്മൾ കർത്താവിനോട് പറയാം, കർത്താവേ ഞാൻ ഇതെല്ലാം നിനക്ക് തന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഇനിയിപ്പോൾ എനിക്കിതിനെ ഡയറക്റ്റ് പഠിക്കേണ്ട, നീ മാത്രം എന്റെ യാഥാർത്ഥ്യമായ മതി, മറ്റുള്ളതിനെ എന്നെ ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു. അങ്ങനെ ഉപേക്ഷിക്കുന്നവനാണ് വാസ്തവത്തിൽ ശിഷ്യനാകുന്നത്. ശിഷ്യനാകാൻ നമ്മളെല്ലാം വിളിക്കണം. അതാണ് വാസ്തവത്തിൽ ഈ മോഹൻകാമ സ്വാമത്തിന്റെ നമ്മൾ പഠന കഥയും നമ്മൾ കണ്ടത്. യേശുവിനെ അനുഗമിക്കുന്ന നമുക്കുള്ളതെല്ലാം കൊടുത്ത് യേശുവിനെ നമ്മൾ സ്വന്തമാക്കുകയും എന്നാൽ നമുക്കുള്ളതിനെല്ലാം ഉപേക്ഷിക്കണം. എന്നാൽ ഇതിന്റെ പ്രയോഗം എങ്ങനെയാണ്? നമ്മൾ യേശുവിനെ സ്വീകരിച്ചു വേണം. നമ്മൾ യേശുവിനെ അറിയ യേശുവിനെ സ്വീകരിക്കാത്തവരോ അറിയാത്തവരോ ഒന്നുമല്ല. പക്ഷെ യേശുവിനെ സ്വീകരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നില്ല, നമുക്ക് വസ്തു ഒന്നും കിട്ടുന്നുണ്ടോ?
യേശുവിനെ സ്വീകരിച്ചിട്ട് ഒരു സമയങ്ങൾ പൂർണ്ണമായും നിങ്ങളുടെ വസ്തു എല്ലാം വിറ്റുവരണം, അങ്ങനത്തെ വേണ്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ യേശുവിനെ വിറ്റ് കഴിഞ്ഞിട്ടും നിങ്ങളിപ്പോൾ വീട്ടിൽ തന്നെ ആ വീട്ടിൽ തന്നെയാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ജോലി തന്നെയുണ്ട്, അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ ശിഷ്യനാണോ ഈ എന്നൊക്കെ നാട്ടിലുള്ള വസ്തുവൊക്കെ വിട്ടിട്ട് വന്നിട്ട് ശിഷ്യനായ മതി എന്നാണോ ഇതിന്റെ അർത്ഥം? അങ്ങനെ വിളിക്കണോ വേണ്ട എന്ന് തീരുമാനിക്കുന്ന ആരാണ്? യേശുവാണ്. എന്നാൽ നമ്മൾ നമ്മുടെ ഉടമസ്ഥാവകാശം യേശുവിനെ കൈമാറ്റം ചെയ്യുക, അത് വലിയൊരു ഒരു ഫാക്ടാണ്. നമ്മുടെ ഉടമസ്ഥാവകാശം നമ്മൾ യേശുവിനെ കൈമാറ്റം ചെയ്യുക. ഞാൻ ഈ പത്തോട്ടത്തിന്റെ തന്നെ ഒരു സ്റ്റോറി എനിക്ക് പറയാൻ സന്തോഷമുണ്ട്. അതിനെതിരായി പത്തോട്ടത്തിൽ അദ്ദേഹത്തിന്റെ ചോദ്യത്തില് എല്ലാം വിറ്റ് കർത്താവിനെ അനുഗമിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ സഭയുള്ള വിശ്വാസികൾ, ഏകദേശം 14,000 വിശ്വാസികളുണ്ട്, 4,000 വിശ്വാസികളും കൂടെ തീരുമാനിച്ചു നമുക്കുള്ളതെല്ലാം എന്നാൽ പിന്നെ കർത്താവിനെ കൊടുക്കാം. ഇവിടെ ഒമാനിന്റെ പ്രതികോസ്ത്ര സമിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഇതെല്ലാം കൂടെ അങ്ങനെ തീരുമാനിക്കുമെന്ന് ഒന്നും ഒന്നിലേക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒന്നും ദൈവം ചെയ്താൽ അത് വലിയ കത്തുമായിരുന്നു. എന്നാൽ അർജന്റീനയിലെ ജീവസായത്തിലെ ഈ ചർച്ചില്, മോൺ കാർലോ തോട്ടത്തിലെ ചർച്ചിൽ ഒരു സഭായോഗത്തിന് മുന്നിട്ട് ഞങ്ങൾ നമ്മുടെ പറഞ്ഞു, പാസ്റ്റർ ഞങ്ങൾ അങ്ങ് പറഞ്ഞത് സ്വീകരിച്ചിരിക്കുന്നു, ഞങ്ങൾ ഇതാ ഞങ്ങൾക്കുള്ളതെല്ലാം കർത്താവിന് കൊടുക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയുള്ള അത് ഞങ്ങളുടെ ബാങ്കിലെ ഞങ്ങളുടെ കമ്പനി പേപ്പേഴ്സ് കാണുന്നുണ്ട്, വീടിന്റെ ആധാർ എല്ലാം കൊണ്ടുണ്ട്, വണ്ടിയുടെ പേപ്പേഴ്സ് എല്ലാം കൊണ്ടുണ്ട്, ഞങ്ങളുടെ ജോലിയുടെ കാര്യങ്ങളെല്ലാം ഞങ്ങള് പേപ്പേഴ്സ് എല്ലാം കൊണ്ടുണ്ട്, ഞാൻ ഇതെല്ലാം കൊടുത്ത് ഞാൻ ദേഷ്യമാണ്, ഞങ്ങൾക്ക് വേറെ ഒന്നാണ് പെട്ടെന്ന് പാസ്റ്റർ പോലും ഇത്രയും പെട്ടെന്ന് ഒരു പ്രതികരണം പ്രതീക്ഷിച്ചില്ല. അപ്പൊ പാസ്റ്റർ ആകെ പറയുന്ന ചിന്തിച്ച് എന്തോ ചെയ്യണം. അപ്പൊ ആൾക്കാർ ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുകയാണ്, അവരുടെ പൈസ, അവരുടെ ബാങ്കിലെ റെസീപ്റ്റ്സ്, അല്ലെങ്കിൽ അവരുടെ കാറിന്റെ പേപ്പേഴ്സ്, ഇത് നടന്ന കാര്യമാണ് കേട്ടോ. ഞാനിത് പറയുന്നത് ഒരു ഭാവനയിലെ നടക്കാര്യമല്ല, ഇത് എക്സാക്ട്ലി ഹാക്കണ്ടായി. അപ്പോൾ പാസ്റ്റർ ഈ ആഴ്ച അതെല്ലാം മടക്കി കൊണ്ടുപോകും, ഞാൻ അടുത്താഴ്ച പറയാം എന്തോ എന്നുള്ളതിനെ കുറിച്ച് പിന്നീട് പറയാം. അപ്പൊ അദ്ദേഹം കമ്മിറ്റി വിളിച്ചു കൂട്ടി, കമ്മിറ്റി വിളിച്ചു കൂട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ അറിയാവില്ല, കമ്മിറ്റിക്കാർക്ക് ഇതിനെ ഒരു ആത്മീയമായ ഒരു വിമാനം എടുക്കാൻ അവർക്ക് പറ്റത്തില്ല. അവരതുകൊണ്ട് തന്നെ പറഞ്ഞ പാസ്റ്റർ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഈ പൈസ നമ്മൾ വാങ്ങി നമുക്ക് വലിയൊരു ഓർമ്മ ചെയ്യാം. പാസ്റ്റർ പറഞ്ഞു നിങ്ങൾ ഈ അവസ്ഥ ഒന്നും പറയാതെ ദൈവം ഉദ്ദേശിക്കുന്ന പോകുന്നു മനസ്സിലാക്കാൻ പറ്റുന്നത് എന്റെ ഒരു പോകും, ഞാൻ തന്നെ തീരുമാനം എടുത്തോളാം. അദ്ദേഹം എല്ലാവരും പറഞ്ഞു വിട്ടു. ഒരാഴ്ച ദൈവസന്നിധി ഇരുന്ന് പ്രാർത്ഥിച്ചു, ദൈവം ഉണ്ടാകുമെന്ന് ഉദ്ദേശിച്ചിട്ട് അങ്ങനെ വലിയ ആഴ്ച വീണ്ടും അദ്ദേഹം വന്നു. സഭായോഗത്തിന് കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ ആളുകൾ എല്ലാം പേപ്പേഴ്സ് എല്ലാം കൊണ്ടുവന്നിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഓക്കെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും തരാനായിട്ട് തയ്യാറായിരിക്കുകയാണെന്നും അവർ പറഞ്ഞു. ഞങ്ങളെല്ലാം തരാനായിട്ട് വന്നിരിക്കണം, എല്ലാവരും പേപ്പേഴ്സ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും വണ്ടിയുടെ പേപ്പറും വീടിന്റെ ആധാരവും എല്ലാ കാര്യങ്ങളും കൊണ്ടുവന്നിരിക്കുകയാണ്. ബസ് പറഞ്ഞ എല്ലാവരും ഇവിടെ കൊണ്ടുവന്നിട്ട് ഡിപ്പോസിറ്റ് ചെയ്യുക, ഇവിടെ കൊണ്ടുവരിക. അപ്പോൾ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ലൈനായിട്ട് വന്നിട്ട് അവരുടെ ബാങ്കിലെ പേപ്പേഴ്സ് മീൻസ് അവരുടെ ഡിപ്പോസിറ്റ് ഉള്ള എല്ലാത്തിൻ്റെയും പേപ്പർ ഒപ്പിട്ട് സൈൻ ചെയ്ത പേപ്പർ, അതുപോലെ വണ്ടിയുടെ സെയിൽ പേപ്പർ എല്ലാം സൈൻ ചെയ്തിട്ട് ആധാരത്തിനെല്ലാം അതിനകത്ത് ആധാര വസ്തുവിൻ്റെ ആധാരം കണ്ടിട്ടുള്ള കാര്യങ്ങളും അവരുടെ കറൻസീസും മറ്റുള്ള എല്ലാ കാര്യങ്ങളും കൂടെ പാസ്റ്റർ മുമ്പിൽ കൊണ്ടുപോയി സമർപ്പിച്ചു. ഇത് നടക്കത്തിൽ നിന്നെങ്കിൽ പറയണ്ടോ, ഒന്നാമത് തന്നെ നടന്ന കാര്യമുണ്ട്. സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ പാസ്റ്റർ പറഞ്ഞു, ശരി ഇതെല്ലാം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, എന്നാൽ ഒരു കാര്യം എനിക്ക് നിങ്ങൾ പറയാനുണ്ട്. കർത്താവ് ഇതെല്ലാം നോക്കാൻ ഇപ്പൊ ആളുകളില്ല, അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്. ഇതൊക്കെ ഇപ്പൊ തൽക്കാലം നിങ്ങൾക്ക് തിരിച്ചു തരികയാണ്. നിങ്ങൾ തിരിച്ചു തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ബിലോങ്സ് ടു ഗോഡ്, ഇറ്റ് ബിലോങ്സ് ടു ജീസസ്. പക്ഷേ ആ വണ്ടിയൊക്കെ വെറുതെ നിങ്ങൾ നശിച്ചു പോകാനായിട്ട് ദൈവത്തിന് ആഗ്രഹമില്ല, അതുകൊണ്ട് നിങ്ങൾ നല്ല കാര്യമില്ലാതെ വണ്ടിയൊക്കെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. ആ വീട് നിങ്ങൾ തന്നെ നിങ്ങൾ ഉപയോഗിച്ചുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചു. പക്ഷെ യു ആർ നോട്ട് ഓണർ, ഓണർ വേണം യേശു. അതുപോലെ ഈ പണത്തിന്റെ ബാങ്കിന്റെ പേപ്പേഴ്സ് എല്ലാം നിങ്ങൾ വെച്ചു, ആവശ്യമുള്ളപ്പോൾ നിങ്ങൾ വിവരങ്ങൾ അറിയിക്കാം. പണം നിങ്ങളുടെ എന്താണ് കർത്താവിന്റെ. ഓരോരുത്തരെയും വിളിച്ച് പേപ്പർ തിരിച്ചു കൊടുത്തു. പക്ഷെ ആ സമയം മുതൽ ഇതിൽ ഒന്നിന്റെ ഉടമസ്ഥനായിരുന്നു ആ വ്യക്തികൾ. ഈ പാസ് എഴുതിയിരിക്കുന്നത് അതിനുശേഷം ഈ സഭയുടെ ഒരിക്കൽ പോലും ഒരു പിടിവണ്ടി വന്നിട്ടില്ല. അതിന്റെ പിടിവണ്ട കാര്യമില്ല, പാസ്റ്റേ എല്ലാം കൈ നടക്കുന്നത് ആരുടെ പൈസ ഏത് പ്രാവശ്യമാണ് ഏത് മാസമാണ് എക്സ്പയർ ആണെന്ന് അറിയാം. എന്റെ പാസ്റ്റർ ഇപ്പം 2 ലക്ഷം രൂപ ഇപ്രാവശ്യം ഈ ആഴ്ച എക്സ്പയർ ആണെന്ന് പറഞ്ഞുകൊണ്ടുവരെ നമുക്കിവിടെ ഈ കുട്ടീസിന്റെ ഫോം ജനിക്കുന്നത് നമുക്ക് 2 ലക്ഷം രൂപ ആവശ്യമുണ്ട്, ആ പേപ്പർ കൊണ്ടുപോകും. അയാളെ അയച്ചൊരു അവകാശം പറഞ്ഞില്ല. അതുപോലെ 4000 ഒരു ചർച്ച് അല്ലേ ഒത്തിരി വിസിറ്റിംഗില് ഒത്തിരി ഒരു പാസ്റ്റേക്ക് വരാറുണ്ട്. അപ്പൊ അവർ വരുമ്പോഴത്തേക്ക് 1100 രൂപ ചിലപ്പോൾ ഒരാഴ്ച കാണും. അവർ പണ്ടെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യവും സവായം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എത്രയും കിടക്കുന്ന ആരാണ് വോളണ്ടിയർ ചെയ്യുന്നത്, വീട്ടിലാണ് വിളിച്ചുകൊണ്ട് പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് വലിയ ലിസ്റ്റ് വിളിച്ചു ഒക്കെ ആണ്. ഇപ്പൊ അങ്ങനൊന്നുമില്ല, പാസ്പോർട്ട് ലിസ്റ്റ് നേരത്തെ നിൽക്കുന്നുണ്ട് ആരാണ് വീട്ടിൽ പോകുന്നത്. അപ്പോൾ ഒരാൾ പറഞ്ഞു ചോദിച്ചു, ഞാൻ മലയാളിക്ക് പറയാം, പാസ്പോർട്ട് ഈയാഴ്ച ഞാൻ കയറി ഗർഭത്തിൽ കഴിക്കാൻ ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്ക് സൂസമയ്ക്ക് നൈറ്റ് ഡ്യൂട്ടി, അതുകൊണ്ട് രാത്രിയിൽ തന്നെ ഫുഡൊന്നും ഉണ്ടാക്കാറുണ്ട്. പക്ഷെ പാസ് പറയുമ്പോൾ അതൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പൊ നിന്റെ വീട് നിന്റെയല്ല, നിന്റെ കർത്താവിനെയാണ്, പണവും നിന്റെയല്ല, അതുകൊണ്ട് ദൂസമയ്ക്ക് നൈറ്റ് ഡ്യൂട്ടി ആണെങ്കിൽ രണ്ടു ദിവസം ലീവ് എടുക്കാൻ പറയും. അല്ലാതെ വേറെ ഒന്നും ഓപ്ഷൻ ഒന്നുമില്ല. വേറെ പറയാം, പക്ഷെ ഞാൻ ഒറ്റ പെട്രോളിനെ ഉള്ളൂ, നിങ്ങൾ ഈ ഫാമിലിയെ പാസ് ഫാമിലിയെ കൊണ്ടായിരിക്കുന്നത്, ആ ഒറ്റ പെട്രോളിനെ ഉണ്ടെങ്കിൽ വരുന്ന ഘട്ടത്തിനെ അവിടെ പാസ് കിട്ടില്ല, അതായത് താമസിപ്പിക്കുക പെട്രോൾ കാര്യം അത് വീടാതെയാണ് കർത്താവിന്റെ. നിങ്ങൾ കോവിഡോട്ടൊക്കെ നടന്നാൽ മതി, നിങ്ങളുടെ വീട് ഇല്ലേ. അതുപോലെ പണത്തിന്റെ കാര്യത്തിൽ നമ്മളുടെ കാര്യമുണ്ടോ, ഒരൊറ്റ കാര്യത്തിലും അവർ അവരുടെ സ്വന്തം എന്ന് ഈ കാര്യങ്ങളെ കുറിച്ച് കണക്കാക്കാതെ എന്ത് ചെയ്യും, ഇത് മുഴുവൻ പ്രസ്താവന ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്. ദിസ് ഇസ് എക്സാക്ട്ലി ഹാപ്പനിങ് ബിയോണ്ട് ദ ഡിഎസ്ആർ. അല്ലാതെ പണ്ട് വന്ന കാര്യമൊന്നുമില്ല, നൂറ്റാണ്ടുകൾക്കും വന്ന കാര്യമൊന്നുമില്ല. നമ്മുടെ ഈ തലമുറയിൽ തന്നെ നടന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഏതാണ്ട് തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്വാസമാരെ കൂടെ നോക്കിക്കറിയാം. അതുപോലെ ഇതെല്ലാം കൂടെ മോർപ്പിക്കുന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ഇങ്ങനെ ശ്വാസം വെട്ടുന്നില്ലാതിരിക്കുകയും ക്ലാസ്സിൽ ഇതെല്ലാം തിരിച്ചു കൊടുക്കുന്നു പറഞ്ഞപ്പോഴാണ് ആളുകളുടെ ശ്വാസം പറഞ്ഞത്. എന്നോട് ഈ കഴിഞ്ഞ ഞാനോട് ക്ലാസ് എടുത്ത് പറഞ്ഞു, അയ്യോ അത് കേട്ടപ്പോഴാണ് ആശ്വാസമായത്. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന ഇതാണ്, നമ്മൾ യേശുവിനെ അനുഗമിക്കുവാനായിട്ട് തീരുമാനമെടുക്കുമ്പോൾ ഫസ്റ്റ് ആദ്യം തന്നെ നടത്തിയാണ് നമ്മളെയും നമുക്കുള്ളതിൻ്റെ എല്ലാം ഓണർഷിപ്പ് കർത്താവിന് കൊടുക്കുകയാണ്. ഒരു ഓണർഷിപ്പ് ചേഞ്ച്. പിന്നൊരിക്കലും മൈ ഹൗസ്, മൈ കാർ, മൈ മണി എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. അങ്ങനെ ഒരാൾ പറയുന്നതെങ്കിൽ അയാൾ യേശുവിന്റെ ശിഷ്യനല്ല. എന്റെ പണം ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പണം, ഞാൻ വാസ്തവത്തിൽ വളരെ അഹങ്കാരിയായിട്ട് വളർന്ന ഒരാളാണ്. ചെറുപ്പം പൈസയുടെ കാര്യത്തിൽ തൊട്ടിരുന്നു. എന്റെ വലിയപ്പൂപ്പൻ ഉണ്ടാക്കിയ കാശ് കൊണ്ടാണ് ഞാൻ വളർന്നത്. അപ്പൊ എന്റെ വലിയപ്പൻ അങ്ങനത്തെ കണ്ണ് കാണാൻ വയ്യാത്തത് കൊണ്ട് എന്റെ കൂടെ അക്കൗണ്ട് ജോയിന്റ് അക്കൗണ്ട് ആയിരുന്നു. അങ്ങനെ പൈസ ഡിപ്പോസിറ്റ് ചെയ്യാൻ ഞാൻ ഒപ്പിട്ട് തിരിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു കോളേജ് പഠിച്ചപ്പോ എന്റെ ലൈഫ് സ്റ്റൈൽ. അന്നൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെ എന്റെ വലിയപ്പൻ ഉണ്ടാക്കിയ കാര്യം ചോദിക്കാനാണ്, ആരും ചോദിക്കാനും ഇല്ലാതെ. അങ്ങനെ വളരുമ്പോഴാണ് കർത്താവ് എന്നെ സ്പർശിക്കുകയും സ്റ്റുവാർഷിപ്പിനായിട്ട് വെക്കുന്ന ചില പാഠങ്ങൾ പഠിക്കുകയും കർത്താവ് എനിക്ക് ഹൂ സർട്ടിഫിക്കറ്റ് യുവർ ഗ്രാൻഡ് ഫാദർ എന്ന് എനിക്ക് മൈൻഡ് ആണ്. നിന്റെ വിഷയപ്പെട്ട വൈദ്യമാരെന്നാണ് പറയുന്നത്, അതെന്റെ പണമാണ്. നിന്റെ കയ്യിൽ വന്നിരിക്കുന്ന പണം എങ്ങനെയൊക്കെ എന്ത് ചെയ്യണമെന്നുള്ളത് തീരുമാനിക്കുന്നു നീയല്ല, ഞാനാണ് എന്ന് കർത്താവ് എന്നെ പഠിപ്പിച്ച് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അതിനുശേഷമാണ് വാസ്തവത്തിൽ സ്റ്റുവാർഷിപ്പിനെ കുറിച്ചുള്ള എന്തെല്ലാം പാഠങ്ങൾ കർത്താവ് ഓരോ സമയങ്ങളിലും പഠിപ്പിച്ചത്. മൈ മണി, ദ മണി ഐ സ്പെൻഡ്, ഇറ്റ് ഇസ് നോട്ട് മൈൻ. അതെന്റെ അല്ല, ഞാൻ ജോലിയിൽ ഉണ്ടാക്കി വയ്ക്കായിരിക്കും, ബട്ട് ഇറ്റ് ഇസ് നോട്ട് മൈൻ. എന്റെ വീട് എന്റെ അല്ല, ഞാൻ താമസിക്കാനായിട്ട് ദൈവം ഞാൻ അനുഭവിക്കുന്നത് മാത്രമേ ഉള്ളൂ. എന്റെ ജോലി ഇത് സമ്മാനി, കാര്യം ഞാൻ ഓണർഷിപ്പ് എഴുതി കൊടുത്തിരിക്കുകയാണ് കേട്ടാണ്. ഞാൻ യേശുവിനെ എന്റെ ഗുരുവാക്കിയപ്പോൾ, യേശുവിനെ എന്റെ കർത്താവാക്കി കഴിഞ്ഞപ്പോൾ, യേശുവിനെ എന്റെ മാസ്റ്ററാക്കി കഴിഞ്ഞപ്പോൾ, ഞാൻ എനിക്കുള്ളത് എന്ന് പറയുവാൻ കഴിയാത്ത നിലയിൽ എല്ലാത്തിനെയും ഉപേക്ഷിച്ചിരിക്കുക. അതുകൊണ്ട് എപ്പോഴും ദൈവത്തിന്റെ വാക്കുകൾക്ക് കാതോർത്ത് വളരെ ഫ്ലെക്സിബിൾ ആയി ഒട്ടും റിജിഡ് ആക്കാനായിട്ട് കഴിയത്തില്ല. ഇഫ് ഐ എ ഡിസൈപ്പിൾ ഓഫ് ജീസസ് ഐ കാനോട്ട് ബി എ റിജിഡ് പേഴ്സൺ ആണ്. എനിക്ക് എങ്ങനെ റിജിഡ് ആകാൻ പറ്റുന്നത്? ഐ ഷുഡ് ബി ഫ്ലെക്സിബിൾ. കർത്താവിന് എന്നെ എങ്ങോട്ടും വളയ്ക്കാനും കൊണ്ടുപോകാനും കഴിയുന്ന ഒരു സ്റ്റേജിൽ മാത്രമേ ഞാൻ യഥാർത്ഥത്തിൽ യേശുവിന്റെ ശിഷ്യനാകുന്നത്. കാര്യം എന്റെ ഓണർഷിപ്പ് യേശുവിനാണ്, എന്റെ ഓണർഷിപ്പും തന്നെയല്ല, എനിക്കുള്ള സകലത്തിന്റെ ഓണർഷിപ്പ് യേശുവിനാണ്. ഉടമസ്ഥ അവകാശം യേശുവിന് കൈമാറിയാണ് ഞാൻ അവനെ അനുഗമിക്കുന്നത്. അല്ലാതെ എനിക്കുള്ളതെല്ലാം വെച്ചുകൊണ്ട് ഞാൻ എന്നെ അനുഗമിക്കുകയല്ല. ഞാൻ ഉടമസ്ഥ അവകാശം യേശുവിന് കൈമാറിയിട്ട് അവനെ അനുഗമിക്കുകയാണ്. പത്രോസ് യേശുവിനെ അനുഗമിക്കുമ്പോൾ ആദ്യം എന്ത് ചെയ്തു? അവൻ അവനുള്ളതൊക്കെ എന്ത് ചെയ്തു? ഉപേക്ഷിച്ചു. സകലവും ഉപേക്ഷിച്ചിട്ട് അവനെ അനുഗമിച്ചു. അപ്പോൾ നമ്മൾ ഉപേക്ഷണം അല്ലെങ്കിൽ കർത്താവിന്റെ ആ നിയോഗം കേട്ടുകൊണ്ട് നമ്മൾ ഇറങ്ങി പുറപ്പെടുന്നതായ ആ സ്റ്റേജില് ഉടമ്പടി ചെയ്യുന്നു, ഉപേക്ഷണം, അനുഗമനം. ഉപേക്ഷണം കഴിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയാണ് അനുഗമനം എന്ന് പറയുന്നത്. ഉപേക്ഷിച്ച് അനുഗമിക്കുകയാണ്. ഇവിടെ പത്രോസ് യേശുവിനെ അനുഗമിക്കാനായിട്ട് അതിനു മുമ്പ് അവൻ ഉപേക്ഷണം കഴിഞ്ഞിട്ട് അനുഗമിക്കാനായിട്ട് എടുക്കുന്ന ആദ്യത്തെ സ്റ്റെപ്പ് ഉണ്ടല്ലോ, അതാണ് വാസ്തവത്തിൽ അവനെ ശിക്ഷനാണ്. ഉപേക്ഷണം കൊണ്ട് ഒരാൾ ശിക്ഷനാകുന്നു പറയുന്നത്, ഒരാൾ ഉപേക്ഷിച്ചാൽ പോലും ഒരാൾ അയാളുണ്ടാകുന്നില്ല, ശിഷ്യനാകുന്നില്ല. ശിഷ്യനാകുന്നത് ഉപേക്ഷിച്ച് അനുഗമിക്കുമ്പോഴാണ്. അനുഗമിക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ് ഒരാളെ ശിഷ്യനാക്കുന്നത്. അതിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെ കണ്ട് പക്ഷേ നമ്മൾ അയാൾ ശിഷ്യനാണെന്ന് തെറ്റിദ്ധരിച്ചേക്കാം അല്ലേ. എല്ലാ ആഴ്ചയും യോഗത്തിൽ വരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത് കൊണ്ടോ ആരാധിക്കുന്നത് കൊണ്ടോ ഒക്കെ ഒരാൾ ശിഷ്യനാണെന്നുള്ളത് തെറ്റിദ്ധരിച്ചേക്കാം. പക്ഷേ യേശുവിനെ അനുഗമിക്കാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും യേശുവിന്റെ ശിഷ്യനാകാൻ കഴിയത്തില്ല. യേശുവിന്റെ പാതകളെ പിന്തുടരാത്ത ഒരു വ്യക്തിക്ക് യേശുവിന്റെ ശിഷ്യനാകാൻ പറ്റത്തില്ല. അങ്ങനെ ആ അനുഗമനത്തിന്റെ ആദ്യ സ്റ്റെപ്പിൽ നമ്മൾ ശിഷ്യനാകുകയും ചെയ്യുന്നുണ്ട്. അനുഗമിച്ച് കഴിഞ്ഞിട്ടല്ല ഒരാൾ ശിഷ്യനാകുന്നത്. മത്തായി സുവിശേഷം 10:25 ഗുരുവിനോളം ആകുന്നത് ശിഷ്യന് മതി എന്നെഴുതുന്നുണ്ട്. ഗുരുവിനോളമായിട്ടല്ല ആരും ശിഷ്യനാകുന്നത്, ഗുരുവിനോളം ആകാനാണ് നമ്മൾ ശിഷ്യനാകുന്നത്. അതുകൊണ്ട് ഒരു വ്യക്തി യേശുക്രിസ്തുവിനെ പോലെ ജീവിച്ചു കഴിയുമ്പോഴാണ് ഒരാൾ ശിഷ്യനാകുന്നതല്ല, യേശുവിനെ പോലെ ജീവിക്കാൻ വേണ്ടിയാണ് നമ്മൾ ശിഷ്യനാകുന്നത്. ഞാൻ യേശുവിനെ പോലെ അറിയിപ്പില്ല എന്നുള്ളത് കൊണ്ടുള്ള ആ ദുഃഖവും വേറൊന്നുമല്ല ഞാൻ ജീവിക്കുന്നു.
ഞാൻ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അപ്പച്ചൻ കുടിക്കുന്ന ഒരു പക്ഷേ വളരെ പ്രായമുള്ള ഒരു ചെയ്താണ് ഒരു കോളേജിൽ ഒരു പോകുന്നത്. അദ്ദേഹം എന്നോട് ഒരിക്കൽ പറഞ്ഞു, മോനെ ഞാൻ ഒത്തിരി ദുഃഖിതനാണ്. എന്നാൽ ചോദിച്ചു എന്ത് വരും? അത് യേശുവിനെ പോലെ ആയിട്ടില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് വലിയ ദുഃഖമാണ്. ഞാൻ പറഞ്ഞു എനിക്കങ്ങനെ ദുഃഖമൊന്നുമില്ല. അദ്ദേഹം ചോദിച്ചു, അതെന്താ മോനെ, മോനെ കുറിച്ചുള്ള ദൈവോദ്ദേശം യേശുവിനെ പോലെ ആണോന്നല്ലേ? ഞാൻ പറഞ്ഞു, അതെ. എന്നിട്ട് മോനെ യേശുവിനെ പോലെ ആയത് ഞാൻ പറഞ്ഞില്ല. എന്നിട്ടെന്താ മോനെ ദുഃഖമില്ലാതെ? അപ്പൊ നമ്മൾ എന്റെ 10 നിലയുള്ള ഒരു കെട്ടിടമായിരുന്നുവെങ്കിൽ 10 നില വിട്ടു. 2 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ മോളിൽ ചെന്നില്ല എന്നുള്ള ഞാൻ കരയിൽ തോന്നുന്നില്ല. ഞാൻ നോക്കുന്നത് ഞാൻ കയറുകയാണോ എന്നാണ്. ഞാൻ ഉറപ്പ് നിൽക്കുകയാണെങ്കിൽ ഞാൻ വിളിക്കും, ഞാൻ താഴോട്ട് പോകുകയാണെങ്കിലും വിളിക്കും. 2 മിനിറ്റ് കഴിയുമ്പോൾ 2 മിനിറ്റിന്റെ കയറ്റം കയറിയിട്ടുണ്ടോ എന്നാണ് ഞാൻ നോക്കുന്നത്. ഇതുപോലെ യേശുവിനെ അനുഗമിക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്, പക്ഷെ ഒരു തുടക്കം ആവശ്യമാണ്. ആ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ നമ്മൾ ആരായിത്തീരുകയാണ്? ശിഷ്യനായിത്തീരുകയാണ്. പിന്നെ നമ്മൾ കയറണം. കയറിക്കൊണ്ടിരുന്നാലേ പറ്റുകയുള്ളൂ. മുന്നോട്ട് കയറാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ദുഃഖിച്ചേക്കും. എന്നാൽ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? യേശു ക്രിസ്തുവാണ്. ക്രിസ്തുവാണെന്ന തലയോളം വളരുക എന്നുള്ളതാണ്. ആ വളർച്ചയിൽ ഒരിക്കലും പുറകോട്ട് പോകാൻ പാടില്ല. എന്നാൽ ആ വളർച്ചയുടെ പടവുകൾ നമ്മൾ എപ്പോഴും തിരിഞ്ഞു നോക്കണം. ഞാൻ വളർന്നിട്ടുണ്ടോ? എൻ്റെ മുന്നോട്ടുള്ള വളർച്ചയിൽ തീരെ കീഴോട്ടിലൂടെ ഒന്ന് ചെയ്യാണോ നമുക്കുള്ളത്? ചിലപ്പോൾ ആളുകൾ എന്ന് പറയുന്നത് കൊണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ട കാലത്ത് സന്തോഷമൊന്നും എനിക്കില്ലെന്ന്. ഞങ്ങൾക്ക് രക്ഷിക്കപ്പെട്ട കാലത്ത് എന്തൊരു സന്തോഷമായിരുന്നു. ഞാൻ പറഞ്ഞു, എന്താ പറ്റി ഇപ്പം? യു ആർ നോട്ട് ഡിസൈപ്പിൾ ആൻഡ് ബാപ്റ്റിസ്ഡ് ഇൻ ക്രൈസ്റ്റ്. യു ആർ നോട്ട് എൻജോയിങ് ദി സ്പിരിച്വൽ ലൈഫ്. ഇഫ് യു ആർ ഡിസൈപ്പിൾ യു സർട്ടൻലി എൻജോയ് ദി സ്പിരിച്വൽ ലൈഫ്. ഞാൻ രക്ഷിക്കപ്പെട്ട കാലത്തേക്കാളും പല മടങ്ങ് സന്തോഷം എനിക്കിപ്പോൾ. പല മടങ്ങൾ എന്ന് പറഞ്ഞാൽ പോരാ. ഐ കനോട്ട് ഈവൻ കമ്പയർ ദി ജോയ് ഓഫ് ദാറ്റ് ഡേ. No, that was nothing when I compare the joy I'm having now in knowing Jesus. Yeshua told the end of the day, no, I'm climbing and I'm really happy and I'm joyful. I'm feeling happy and happy. 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 See, we are disciples and we are growing, we are climbing. We have a target. We have a target. We have a target. യേശു ക്രിസ്തുവിന്റെ സ്വരൂപത്തിൽ അഞ്ചുപേരാകണം. അവന്റെ സ്വരൂപത്തിൽ അഞ്ചുപേരാകുന്നത് വരെയും നാം വളർന്നുകൊണ്ടേ ഇരിക്കണം. ഇനി ഞാൻ ഇന്ന് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം യേശു ക്രിസ്തുവിന്റെ കർത്തൃത്വം എന്നുള്ളതാണ്. ശിശുത്വത്തിന്റെ പാതയിൽ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത ഒരു വേർഡാണ് കർത്തൃത്വം, കർത്താവ് എന്നുള്ളത്. യേശു നമ്മുടെ കർത്താവാണ്. ഇത് ഞാൻ വളരെ എംഫസൈസ് ചെയ്ത് പറയാൻ ഉദ്ദേശിക്കുന്നു. യേശുവിനെ കുറിച്ച് മറ്റെന്തെല്ലാം പറയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് യേശു കർത്താവാണെന്നാണ്. യേശു നമ്മുടെ കർത്താവാണെന്ന് നമ്മളെ സമ്മതിക്കുന്ന കാര്യമാണ്. പക്ഷേ കർത്താവ് എന്നുള്ള വാക്ക് നിർഭാഗ്യവച്ചാൽ ഇന്ന് വലിയൊരു ഭീഷണിയായി കൊണ്ടിരിക്കാം. യേശു എന്ന് നിങ്ങൾക്കറിയാം, ഉപയോഗിച്ച് തേങ്ങി പോയ വാക്കുകൾക്കാണ് ഇംഗ്ലീഷിൽ പദത്തിൽ ഭീഷണി പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അതിന്റെ അർത്ഥം എന്താണ്? മൂർച്ചയില്ലാത്ത വാക്കുകളാണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് ഗ്രഹിക്കാതെ ചുമ്മാ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് കർത്താവ്. രണ്ട് വാക്കുകൾ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇത്രയും ക്ലീഷിയായിട്ട്. ഒന്ന് മനുഷ്യനെ വിളിക്കാൻ ഉദ്ദേശിക്കുന്ന ഉപയോഗിക്കുന്ന വാക്ക് ബ്രദറെ, ബ്രദറെ വിളിക്കുക. വേറെ പേരൊന്നും വിളിക്കാൻ വയ്യാത്തത് കൊണ്ട് നമ്മൾ ഇപ്പം വിളിക്കുകയാണ് ബ്രദറെ. ചിലപ്പോൾ ചീത്ത വിളിക്കാൻ പറയും ബ്രദറെ എന്ന് വിളിക്കുന്ന പറയുന്നത്. ബ്രദറെ ഒരു കാര്യം പറഞ്ഞേക്കാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് വിളിച്ചിട്ട് എന്ത് ബ്രദറെ മാത്രം വിളിച്ച്. ബ്രദറെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്ത് ഇന്നത്തെ സംഭവത്തിന് നമ്മൾ കാണിക്കുന്ന കള്ളത്തരം, നമ്മൾ പറയുന്ന കള്ളത്തരത്തിനൊക്കെ എന്ത് ഇവിടെ ചെന്നാണ് ദൈവത്തിനടിയിൽ കണക്ക് പൊതിപ്പിക്കുന്നത്? അപ്പൊ മനുഷ്യനെ വിളിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രദർ എന്നുള്ള പദം നിങ്ങൾ മീ ചെയ്തില്ലെങ്കിൽ ദയവീ പറയട്ടെ. ഡോണ്ട് കോൾ എനിതി. ബട്ട് ഇഫ് യു കോൾ സംബഡി ബ്രദർ ഓർ സിസ്റ്റർ, യു മീൻ ഇറ്റ്. നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ പറയാൻ കഴിയുന്നില്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ദൈവത്തിന്റെ സന്നിധിയിൽ അതിന് അത്രയും കുറച്ച് ശിക്ഷം വാങ്ങിക്കാൻ മതി. രണ്ടാം നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു പദമാണ് ദൈവത്തെ വിളിക്കുക. മനുഷ്യനെ വിളിക്കാൻ ഉപയോഗിക്കുന്ന പദവും കൃഷിയായി കൊണ്ടിരിക്കുകയാണ്. ദൈവത്തെ വിളിക്കാൻ ഉപയോഗിക്കുന്നതാണ് കർത്താവ്. കർത്താവാണെങ്കിൽ അവൻ കർത്തൃത്വം നടത്തുന്ന ആളാണ്. ദ വൺ ഹു റൂൾസ് ഓവർ. നമ്മുടെ എന്താ ഭരിക്കുന്ന, നമ്മുടെ മേൽ കർത്തൃത്വം നടത്തുന്ന വ്യക്തി എന്ന നിലയ്ക്ക് ആണോ നമ്മൾ കർത്താവിനെ വിളിക്കുന്നത്? മിക്ക സമയത്തും നമ്മൾ അങ്ങനെയല്ല. മിക്ക സമയത്തുമല്ല, ഓൾമോസ്റ്റ് ഓൾ ടൈം നമ്മൾ വെറുതെ കർത്താവിനെ വിളിക്കണം.
കർത്താവ് തന്നെ പറഞ്ഞു, എന്നെ കർത്താവെ കർത്താവ് എന്ന് വിളിക്കുന്നവനുമല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം നിർവഹിക്കുന്നവനാണ്. നമ്മൾ കർത്താവെ കർത്താവ് എന്ന് വിളിക്കുന്നത് അവന്റെ കർത്തൃത്വം അംഗീകരിച്ചുകൊണ്ട് ഓരോ നിമിഷങ്ങളിലും ഏറ്റു കൽപ്പിക്കുന്നത് എന്താണെന്ന് ഗ്രഹിച്ച് അതിനെ പിൻപറ്റുന്നവൻ മാത്രമേ അവനെ കർത്താവ് എന്ന് വിളിക്കാനുള്ള യോഗ്യതയുള്ളൂ. അവൻ കർത്താവാണ്. ശിഷ്യന്മാര് എപ്പോഴും യേശുവിനെ പരിചയപ്പെടുത്തുന്നത് കർത്താവ് എന്ന് പറഞ്ഞില്ല, നമ്മൾ ഉദ്ദേശിക്കുന്നത് രക്ഷകൻ എന്ന് പറഞ്ഞതിനാണെന്ന്. അങ്ങനെ പോലുമല്ല, ജീസസ് എന്ന് കുറച്ച് വാക്യങ്ങൾ ഞാൻ വായിക്കാം. ഈ വാക്യങ്ങൾ ഓരോന്നായിട്ട് ഞാൻ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് ആദ്യം ഈ വാക്യങ്ങൾ മാത്രം വായിക്കുകയാണ്. അപ്പോസ്തലരുടെ രണ്ടാം അധ്യായം 36-ാം വാക്യം 16-ാം അധ്യായം 33-ാം വാക്യം ആദ്യം 36-ാം വാക്യം.
നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹം ഒക്കെ നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ.
ആദ്യമായിട്ട് പത്രോസ് പ്രഘോഷണത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ യഹൂദന്മാർക്ക് പരിചയപ്പെടുത്തുന്നത് എന്നാണ്? കർത്താവ് എന്നാണ്. ആകെ നിങ്ങൾ ക്രൂശിച്ചവനായി യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചിരിക്കുന്നുവെന്ന് ഇസ്രായേൽ ഗൃഹം ഒക്കെ അറിയട്ടെ. രക്ഷകൻ നല്ല അവിടെ പറയുന്നത് കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചിരിക്കുന്നുവെന്ന്. തീർച്ചയായിട്ടും രക്ഷകൻ ആണ്. അതിനെ കുറിച്ച് എനിക്ക് പറയാം. ഇനി Acts 16:14-31. കർത്താവായി യേശുവിനെ വിശ്വസിക്കാൻ നീ നിന്റെ കുടുംബം രക്ഷപ്പെടുന്നത്. സി, അവിടെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ് കർത്താവ്? ഇനി Romans 10:9.
ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും.
യേശുവിനെ കർത്താവ് എന്ന് വായ കൊണ്ടേക്ക് പറയുകയും കർത്താവ് എന്നേക്ക് പറയുക. അവിടെ സ്പെസിഫിക്കായിട്ട് പറയുന്നത് കർത്താവ്. ഇനി Second Corinthians 4:5.
അല്ല, ക്രിസ്തു യേശുവിനെ കർത്താവെന്നും ഞങ്ങളെയോ യേശു നിമിത്തം നിങ്ങളുടെ ദാസന്മാരെന്നും അത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്നത്.
ഞങ്ങൾ പ്രസംഗിക്കുന്നത് തന്നെ ക്രിസ്തു യേശുവിനെ കർത്താവ് എന്നാണ്. ഇത് ഞാൻ പിന്നീട് ഒന്ന് പറയുന്നുണ്ട്. First Peter 3:14.
കഷ്ടം നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ. അവരുടെ ഭീഷണിയെ ഭയപ്പെടുകയും കലങ്ങുകയും ചെയ്യരുത് എന്നാണ്. ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിക്കുക.
എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിക്കുക. എല്ലാ ഭാഗങ്ങളിലും യേശുവിനെ പരിചയപ്പെടുന്ന അപ്പോസ്തലനായി പരിചയപ്പെടുന്ന എങ്ങനെയാണ് കർത്താവ് എന്നാണ്. അതെന്തുകൊണ്ടാണ്? തീർച്ചയായും യേശു ക്രിസ്തുവിന്റെ കർത്തൃത്വമാണ് ഒരു വ്യക്തിയെ യേശുവിന്റെ ശിഷ്യനാക്കുന്നത്. ആ കർത്തൃത്വത്തെ അംഗീകരിക്കാത്തടത്തോളം കാലം, യേശു ക്രിസ്തുവിന്റെ കർത്തൃത്വം അംഗീകരിച്ചുകൊണ്ട് ഒരു ജീവിതം ജീവിക്കാത്തടത്തോളം കാലം നമുക്ക് ഒരു ക്രിസ്തീയ ജീവിതം ജീവിക്കാനായിട്ട് കഴിയത്തില്ല. നമ്മൾ യേശുവിനെ പരിചയപ്പെടുത്തുന്നത് മറ്റു പലതുമായിട്ടാണ്, കർത്താവ് എന്നുള്ളത് ഒഴികെ മറ്റു പലതായിട്ടാണ്. ഹാരി വെട്ടെന്ന് പറയുന്ന ഒരു ടീച്ചർ, ഒരു ഗ്രീനിങ് ക്ലാസ് എടുത്താണ് ഓസ്ട്രേലിയ. അദ്ദേഹത്തിന്റെ ക്ലാസ് എടുക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളൊക്കെ ദൈവത്തിന് പല ഹാക്സ് തയ്ച്ചു വെച്ചുകൊണ്ടുണ്ട്. അദ്ദേഹം കേട്ട ഹാക്സ് പല തൊപ്പികൾ, മിക്കവരും ദൈവത്തിന് കൊടുത്തു വെച്ചിട്ട് തയ്ച്ചു വെച്ച് കൊടുത്തിരിക്കുന്ന തൊപ്പി ഒരു പൊലീസുകാരന്റെ തൊപ്പിയാണ്. ഇങ്ങനെ പേടിച്ച് ആണ് നടക്കുന്നത്. ദൈവം ശിക്ഷിക്കുമോ, അത് ചെയ്താൽ കുഴപ്പമാണോ, ഇത് ചെയ്താൽ കുഴപ്പമാണോ, അങ്ങോട്ട് നോക്കിയാൽ കുഴപ്പമാണോ, ഇങ്ങോട്ട് നോക്കിയാൽ കുഴപ്പമാണോ, വി ആർ ഓൾവേസ് അഫ്രൈഡ്. അതുകൊണ്ടെന്ന് പറയാമോ, പലപ്പോഴും നമ്മൾ നോക്കുന്നത് ദൈവത്തിന്റെ അടുത്ത് തന്നെ ഒരു ലക്ഷണമാണോ എന്നാണ്. ഈ നാട്ടിലൊക്കെയും പലപ്പോഴും വള ഉള്ളത് പോലീസുകാരുടെ ആർടിഒ നിൽക്കുമല്ലോ. അപ്പം ഈ അവിടെ നിന്ന് ഒരു ആർടിഒ നിൽപ്പുണ്ടെങ്കിൽ, ഈ വെഹിക്കൽ ഇൻസ്പെക്ടർ നിൽപ്പുണ്ടെങ്കിൽ അതിലെ പോകുന്ന ഓട്ടോറിക്ഷക്കാരൊക്കെ എന്താ പറയുക, അതിലെ പോകരുത് എന്നാണ്. അവിടെ ചെക്കിംഗ് ഉണ്ട്, ആർടിഒ അവിടെ നിൽപ്പുണ്ട്, വെഹിക്കൽ ഇൻസ്പെക്ടർ അവിടെ നിൽപ്പുണ്ട്. അപ്പൊ അത് പെട്ടെന്ന് തിരിച്ചൊടിച്ച് വേറെ പണി കൂടെ പോവാണ്. ഇതുപോലെ ദൈവത്തിന്റെ പോലീസുകാരന്റെ തൊപ്പിയാണ് തലയിൽ വെച്ച് കൊടുത്തിരിക്കുന്നതെങ്കിൽ സംഭവം ദൈവത്തെ ഒഴിഞ്ഞു പോകാനായിരിക്കും നമ്മൾ നോക്കുന്നത്. വെറുതെ വഴക്കൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല, പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. ചെറുപ്പ എന്നാ വീട്ടിലെ വായി ചെന്ന് പറയുന്നത് പലപ്പോഴും ദൈവത്തെ കുറിച്ച് നമുക്കുള്ള ധാരണ ഇതാണ്, ദൈവം ഇങ്ങനെ നമ്മളെ ശിക്ഷിക്കാനായിട്ട് നോക്കി നടക്കുന്ന ഒരു ദൈവം. പിന്നെ ചില ആളുകൾ ദൈവത്തിന്റെ തലയിൽ കൊടുത്ത് വെച്ചിരിക്കുന്ന ഒരു തൊപ്പി എന്ന് പറയുന്നത് ഒരു ഡോക്ടറേറ്റ് ഹാക്കാണ്. രോഗം വരുമ്പോൾ എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ പ്രാർത്ഥന നടത്തുന്നു, ഉപവാസം നടത്തുന്നു, സൗഖ്യമാകാനുള്ള കൃത്യമായ കാര്യങ്ങൾ നടത്തുന്നു. അല്ലാത്തപ്പോൾ ഇവരെ കാണത്തില്ല. നമ്മൾ എന്തും ഡോക്ടറെ പോയി കാണത്തില്ല, അത് വേണ്ടവരെ കാണത്തില്ല. അങ്ങനെ അസുഖം വരുമ്പോഴേ ഉള്ളൂ ഈ ഭാഗ്യങ്ങൾക്ക് ആത്മീയം വരുന്നത്, അല്ലാത്ത സമയത്തൊക്കെ അവരുടെ സ്വന്തം ജീവിതമാണ്. ഇനി വേറെ ചില ആളുകൾ വെച്ചിരിക്കുന്ന ഒരു മജീഷ്യൻ ഹാൻഡ്, ഒരു മാൻഡ്രേക്കിന്റെ കുട്ടിയാണ്. കാര്യം എന്തെങ്കിലുമൊക്കെ അബദ്ധം കാണിച്ച് ഒരു കടം കയറി മുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ദൈവം വല്ല അത്ഭുതവും ചെയ്തിട്ട് എന്നാ എന്തുവാ ഇതൊന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. നോർമൽ വേണ്ടി ഒന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അവിടെ കണ്ടാൽ അത്ഭുത പ്രവർത്തിക്കുന്നവരെ ഉണ്ടാകുന്നവരെ അല്ലാതെ വേറെ രക്ഷയില്ല. എന്തോ ഞാൻ മജീഷ്യൻ ഹാൻഡ് വേറെ രണ്ടു തലയ്ക്ക് ഏറ്റവും തലയിൽ വെച്ച് കൊടുത്തിരിക്കുന്നത് ഒരു പൈസ ഇലക്ട്രോണിക് ഒരു എക്സിക്യൂട്ടീവ് ഷെഫിന്റെ തൊപ്പിയാണ്. നല്ല പോട്ടെങ്കിലും വിവരമുണ്ട്. അവിടെ മെനു തോന്നണമെന്ന് ചോദിക്കണമൊന്നുമില്ല. ഈ ആ കേന്ദ്രം ശരിക്കും ഒരു എന്നാ പൈസ ഇലക്ട്രോണിലെ ഷെഫിൻ്റെ അടുത്ത് നമ്മൾ പറയുന്ന സാധനം ഉണ്ടാക്കി തന്നിരിക്കണമെന്നാണ്, അല്ലേ അവരുടെ തൊപ്പി പോകും. അതുകൊണ്ട് ഇതിന് ആ പെയിൻറ്റി ആൻഡ് ഈ ഹെൽപ്പി മെനു പോർച്യൂണിറ്റി മെനു സൊസൈറ്റി മെനു ആൻഡ് യു ഗെറ്റ്. ഇതാണ് പലപ്പോഴും നമുക്ക് ദൈവത്തെ കുറിച്ചുള്ള പറയണം. ഈ ആ കേന്ദ്രം ഈ ജോയിൻ ചെയ്യും എന്തു പറഞ്ഞു ചോദിച്ചു. പിന്നെ കുറച്ച് നേരം കാത്തിരിക്കണം, കുറച്ച് നേരം അത് കൺസീവ് ചെയ്യണം, ഗർഭം ധരിക്കണം, പ്രസവിച്ചു വരണം എന്നൊക്കെ ഉള്ളതേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ ചോദിക്കുന്ന കാര്യം ദൈവം തന്നിരിക്കും. ഒരു എക്സിക്യൂട്ടീവ് ഷെഫിന്റെ തൊപ്പിയാണ് പറയുന്നത് ചോദിച്ചിരിക്കുന്നത്. മറ്റേ ഇങ്ങനെ ഈ ഈ യേശുവിനെ കുറിച്ചുള്ള നമ്മുടെ അണ്ടർസ്റ്റാൻഡിംഗ് അനുസരിച്ച് യേശുവിനെ നമ്മൾ ഓരോരുത്തരായിട്ട് അല്ലെങ്കിൽ എന്തോ ഒരു നമ്മളെ ശിക്ഷിക്കാനായിട്ട് നോക്കി നടക്കുന്നൊരു പോലീസുകാരനായിട്ട് അല്ലെങ്കിൽ നമ്മളെ എപ്പോഴും സൗഖ്യം തരുന്നത് സൗഖ്യദായകനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളിലൊക്കെ പ്രതിസന്ധികളിലൊക്കെ അത്ഭുതം പ്രവർത്തിച്ച് നമ്മളെ വിടുവിക്കുന്നവനായ ഒരു മജീഷ്യനായിട്ട് അല്ലെങ്കിൽ മിറക്കിൾ വർക്കറായിട്ട് അല്ലെങ്കിൽ നമ്മുടെ എന്ത് ആവശ്യങ്ങളും ആവശ്യമെന്ന് പറയുന്നത് ശരിയല്ല. കാര്യം ആവശ്യവും ആഗ്രഹവും തന്നെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നതിൽ 99% നമ്മുടെ ആഗ്രഹങ്ങളാണ് ആവശ്യമെന്നാണ്. അതെ, ശ്രദ്ധിച്ചു നോക്കൂ. നമ്മുടെ ആവശ്യങ്ങളൊന്നും നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമ്മളെന്താണ് പ്രാർത്ഥിക്കുന്നത്? ആഗ്രഹങ്ങൾ. ഒരു ഒരു വരുത്തി കൂടി പറഞ്ഞാൽ നമ്മൾ ദുരാഗ്രഹങ്ങളാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ജീസസ് ഈസ് ദേർ ടു സാറ്റിസ്ഫൈ യുവർ നീഡ്സ്, നോട്ട് യുവർ ഗ്രീഡ്. ബട്ട് മോസ്റ്റ് ഓഫ് ദ ടൈം വി ആർ നോട്ട് ആസ്കിംഗ് ഫോർ അവർ നീഡ്സ്, വി ആർ ഓൾവേസ് ആഫ്റ്റർ ജീസസ് ഫോർ അവർ ഗ്രീഡ്. ദൈവത്തിന്റെ ഏറ്റവും നമ്മളെ നമ്മുടെ ഗ്രീഡ് തന്നെയാണ് നമ്മൾ പറയുന്നത് അല്ലേ? അത് നമുക്ക് കിട്ടണമെന്നാണ് നമ്മൾ വാച്ച് പിടിക്കുന്നത്. എന്നാൽ യേശു നമുക്ക് ഈ രീതിയിലെല്ലാം സഹായിക്കുന്നുണ്ട്. ഈ പറയുന്നത് തെറ്റാണെന്നല്ല, നമ്മൾ യേശുവിനെ ചോദിക്കേണ്ട ആള് തന്നെയാണ്. കാര്യം യേശുവിന്റെ സാന്നിധ്യത്തിൽ നമുക്ക് വേറെ ഉണ്ടായാലും പറ്റുള്ളൂ. യേശു പോലീസുകാർ നമ്മുടെ നാട്ടിലെ പോലീസുകാരൻ പോലെ ഇരിക്കാതിരിക്കാനെങ്കിൽ അല്ലെങ്കിൽ അവന്റെ മുമ്പിൽ നമുക്ക് എന്താ നീതിയോടെ അല്ലാതെ നിൽക്കാനായിട്ട് കഴിയത്തില്ല. അതുപോലെ നമുക്ക് രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആളെടുക്കാൻ പോകുന്നത് ഹോട്ടി അല്ല, വേറെ ആരോട് ഡോക്ടർമാരുടെ അടുത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. കുറച്ച് കഴിഞ്ഞ ഡോക്ടർ കാര്യങ്ങളൊക്കെ കാണും, മെഡിക്കൽ സയൻസ് ഞാൻ തിരിയാവുന്ന എന്നാ ചെയ്ത് കഴിഞ്ഞ ഇനി നീ പോയി പ്രാർത്ഥിക്കും. എല്ലാത്തിനും പറഞ്ഞു പോയി പ്രാർത്ഥിക്കും അല്ലേ? ഡോക്ടർമാർ കഴിയുമ്പോൾ തന്നെ പിന്നെ നമ്മൾ എവിടെ പോകുന്നത്? എവിടെ പോകുന്നത്? യേശുവിൻ്റെ അടുത്ത്. അതിനൊരു പ്രശ്നവുമില്ല, അവനോട് ഹെൽപ്പ്. ഇനി അതല്ല, നമ്മളുടെ എന്തെങ്കിലും എന്താ അബദ്ധങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായാൽ ഒരു കടലായിട്ട് കഴിഞ്ഞാൽ എന്നാലും നമ്മൾ പിന്നെ ആരുടെ അടുത്താ പോകാൻ പറ്റുന്നത്? യേശുവിന്റെ അടുത്ത് അല്ല കൂടെ പോകുന്നത്. ആൻഡ് ഈവൻ പേർസണലി പെർഫോം ചെയ്യുന്നവർക്ക് പോകും, അതിനും എനിക്ക് സംശയമുണ്ട്. കർത്താവ് തീർച്ചയായിട്ടും നമുക്ക് എന്താ ഒരു ഒരു അത്ഭുതത്തോടെ പോലും നമ്മളെ സഹായിക്കാൻ കർത്താവിന് മടിയുള്ള വ്യക്തിയല്ല. അതുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് കർത്താവിനോട് പറയുന്നതിനകത്ത് കർത്താവിന് പ്രയാസമൊന്നുമില്ല. നമ്മൾ ദൈവത്തിന്റെ കർത്താവിന്റെ മക്കളാണെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ കർത്താവിനോട് നമുക്ക് പോയി പറയാം, പ്രശ്നമൊന്നുമില്ല. എന്നാൽ യേശുവിനെ കർത്താവായി അറിയാതെ ഇങ്ങനെയൊക്കെ മാത്രമാണ് അറിയുന്നതെങ്കിൽ കർത്താവിന് സന്തോഷമുള്ള കാര്യമല്ല. നമ്മുടെ പ്രശ്നം നമ്മൾ ഇക്കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്, പക്ഷേ യേശുവിനെ കർത്താവായ ആൾക്കാർക്ക് പരിചയപ്പെടുത്തുന്നില്ല. നമ്മൾ പാർട്ട് ബൈ പാർട്ടായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. നിനക്ക് രോഗമുണ്ടോ ഡോക്ടർ? നിനക്ക് പ്രശ്നമുണ്ടോ? പ്രശ്നങ്ങൾ നമ്മളത്. നിനക്ക് ആഗ്രഹങ്ങൾ ഒത്തിരി ഉണ്ടോ? ഇന്നോ ഡോക്ടർ ഹരിക്കും. പക്ഷെ അതിനോട് അതിന് അതിലുപയോഗിക്കാനായിട്ട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ജീവിതത്തിൽ സമയം നീക്കി വന്നായിട്ടോ ഏത് ജീവിതത്തിലേക്ക് വരുന്നത് നിന്റെ കർത്താവായിട്ടാണ്. അതായത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് കാര്യമില്ല. നമ്മൾ ചിലപ്പോൾ ആളുകൾ പറയുന്നത് എന്താ അത് ക്രമേണ മനസ്സിലായിക്കോളാം. ഇപ്പം നമുക്ക് തൽക്കാലം സൗഖ്യം ആവശ്യമുള്ളവർക്ക് ഡോക്ടറായിട്ട് ടീച്ചിനെ പരിചയപ്പെടുത്താം, ആഹാരം ആവശ്യമുള്ളവന് ഷെഫായിട്ട് പരിചയപ്പെടുത്താം, പ്രശ്നങ്ങളുള്ളവന് മിറക്കൽ ഡോക്ടറായിട്ട് നമുക്ക് പരിചയപ്പെടുത്താം. പിന്നെ ക്രമേണ എന്തായിട്ട് മനസ്സിലാക്കിക്കോളൂ, കർത്താവായിട്ട് മനസ്സിലാക്കിയോളൂ. അതൊരിക്കലും നടക്കത്തില്ല. അത് തെറ്റായ ഒരു ധാരണയാണ്. അത് ഈ ബ്രഡ് പിള്ളേർക്ക് ജാം പറഞ്ഞു കൊടുക്കുന്നില്ല. ബ്രഡ് പിള്ളേർ ആണെങ്കിൽ ജാം ലിക്ക് ചെയ്തേക്ക് ബ്രഡ് തിരിച്ചു തരും. നമ്മൾ എത്ര വാക്യം കണ്ടു. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ബ്രഡ് ജാം പറഞ്ഞു കൊടുക്കും, ഫാമിലി കൊണ്ടാക്കുന്നു, അവർ ജാം ലിക്ക് ചെയ്തത് അങ്ങനെയൊക്കെ നമ്മുടെ പിള്ളേർക്ക് എങ്ങനെ ഉള്ള സൗകര്യമില്ലേ. എന്ത് ചെയ്യും? ബ്രഡ് തിരിച്ചു. ഞാനാണ് പറയുന്നത് ബ്രഡും കൂടെ ചേർത്ത് കഴിക്കാൻ വേണ്ടി തിന്നാൽ മതി എന്നാണ് പറയുന്നത്. ഈ ഫസ്റ്റ് ഓഫ് ഓൾ യേശുവിനെ കർത്താവായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം, എന്നിട്ട് അവർ വേണമെങ്കിൽ തീർച്ചയായിട്ടും എന്താ ബാക്കിയുള്ള കാര്യങ്ങൾ കർത്താവ് ചെയ്തു കൊടുക്കും. പക്ഷെ യേശുവിനെ മുറിച്ചു കൊടുക്കാൻ നമുക്ക് അവകാശമില്ല. യേശു ക്രിസ്തുവിന്റെ കർത്തൃത്വം ഒഴിവാക്കിക്കൊണ്ട് യേശുവിനെ പരിചയപ്പെടുത്താൻ നമുക്ക് കഴിയത്തില്ല. യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ അപ്പോസ്തലന്മാർ യേശുവിനെ പരിചയപ്പെടുത്തുന്ന ഓരോ സന്ദർഭങ്ങളിലും അവർ പ്രത്യക്ഷത്തിൽ തന്നെ പറയുന്ന കാര്യം അവൻ കർത്താവാണെന്നുള്ളത്. ബാക്കി എല്ലാ കാര്യങ്ങളും യേശു ലോകത്തെ സൗഖ്യം നടക്കുന്നു, വിശക്കിന് ആഹാരം കൊടുക്കുന്നു, കടം കാര്യം മുടിഞ്ഞ അനുഭവത്തിന്റെ വഴിയുടെ സഹായിക്കുന്നു. എന്തുകൊണ്ട് ഇവിടെ ഇതെല്ലാം ചെയ്യുന്നത്? ബിക്കോസ് ഹീസ് ലോർഡ്. അവൻ കർത്താവായതുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. യേശു എല്ലാം ചെയ്യുന്നത് അവൻ കർത്താവായതുകൊണ്ടാണ്. നമ്മൾ അവനെ അറിയുന്നത് കർത്താവായിട്ടായിരിക്കണം, നമ്മളവനെ വിളിക്കുന്നത് കർത്താവായിട്ടായിരിക്കണം, നമ്മളവനോടുള്ള ബന്ധം കർത്താവ് എന്നുള്ള ബന്ധമാണ്. ദൈവം നമ്മളെ സഹായിക്കുന്ന ആ സഹായം എന്ന നിലയിലല്ല നമുക്ക് അവനെ അറിയാൻ അറിയേണ്ടത് അല്ലെങ്കിൽ പരിചയപ്പെടുത്തേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഞാൻ നോർമലി വർഷത്തിന്റെ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം വീട്ടിൽ കഴിയുന്നവരാണ്. Sometimes I say, training was my second home, now it has become my first home. ഞാൻ വീട്ടിൽ സ്വന്തം വീട്ടിൽ കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ ദിവസങ്ങൾ ട്രെയിനിങ് കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് വല്ലപ്പോഴും ആണ് വീട്ടിൽ ചെല്ലുന്നത്. വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഉദാഹരണം പറയുകയാണ്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ഇല്ലാത്ത സന്ദർഭങ്ങളിൽ മൈ വൈഫ് എൻ്റെ വൈഫ് ജെസി ജെസി വെരി ഗുഡ് ഇൻ ഡൂയിങ് എന്നാ ഈ മിഷന്റെ കാര്യങ്ങൾ മറ്റുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്, പൈസ അയച്ചു കൊടുക്കുന്നത്, വരുന്ന ലക്ഷ്യത്തെ ഇത് ചെയ്യുന്നത്, ഇമെയിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ടെലിഫോൺ ചെയ്യുന്നത്. ഷീസ് ലേണിങ് ഓൾ വേൾഡ്. ഞങ്ങളുടെ 9 സംസ്ഥാനങ്ങളിലെ 70 മിഷണറീസും ഉള്ള ഭാരം മുഴുവൻ പറയുന്നത് പോലുള്ളത്. ഞാനിങ്ങനെ ട്രാവലായതുകൊണ്ട് മോസ്റ്റ്ലി അവരെന്നെ ഞാനുമായിട്ടല്ല ബന്ധപ്പെടുന്നത്. അപ്പൊ ഇതെല്ലാം വളരെ എക്സലന്റ് ആയിട്ട് അവിടെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇവർക്ക് ഈ ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെടാൻ ഭയങ്കര, അതായത് ഒരു ബൾബ് മാറ്റിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കാര്യങ്ങൾ നടക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഉദാഹരണമായിട്ട് പറയാണ്, ഞാനിപ്പോ ഒരു മാസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ രണ്ടു മാസം കഴിഞ്ഞാൽ വീട്ടിൽ വരുന്ന സമയത്ത് വീട്ടിൽ പല മുറികളിലും ചെലവ് വേട്ടോ ഇല്ലെങ്കിലും അപ്പൊ ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, റൂമിലെ ബൾബെല്ലാം മാറ്റിയിട്ടു, എല്ലാം നല്ല ബ്രൈറ്റ് ആക്കിയെന്ന് വെച്ചു. ഉച്ചയ്ക്ക് 3 മണിയാകുമ്പോൾ പിള്ളേർ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് ബാഗൊക്കെ വലിച്ചെറിഞ്ഞ് അവർ കയറി ചെല്ലുമ്പോൾ വെട്ടമില്ലാതിരുന്നതൊക്കെ നല്ല പ്രകാശം. ഞാൻ ഒരു പറയണമെന്ന് വെച്ചു, അയ്യോ ഞങ്ങളുടെ വീട്ടിൽ ഇലക്ട്രീഷ്യൻ വന്നതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലെ മുറി ചേർത്തല്ല നല്ല വ്യക്തമായെന്ന് പറഞ്ഞാൽ എനിക്ക് എന്തായിരിക്കും തോന്നുന്നത്? എന്റെ പിള്ളേരെന്നെ ഇലക്ട്രീഷ്യൻ തോന്നുന്ന മോശം കാര്യമൊന്നുമല്ല, സെക്രട്ടറി. പക്ഷെ എന്റെ പിള്ളേരെന്നെ ഇലക്ട്രീഷ്യനായിട്ടാണ് കണക്കാക്കുന്നുണ്ടെങ്കിൽ എനിക്ക് എന്താ തോന്നുന്നത്? ഇതുപോലെയാണ് നമ്മൾ യേശുവിനെ സൗഖ്യദായകനായിട്ടും നമ്മളുടെ സഹായകനായിട്ടും നമ്മുടെ കണം കയറുമ്പോൾ നമ്മളെ സഹായിക്കുന്ന വിറക്കം വെറുക്കറായിട്ട് മനസ്സിലാക്കിയ He does all those things. You know why? He is our Lord. അവൻ നമ്മുടെ കർത്താവായതുകൊണ്ടാണ് അവൻ നമുക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തു വരുന്നത്. ഞാൻ എന്റെ വീടിന്റെ നായകനായതുകൊണ്ട്, ഞാൻ എന്റെ കുട്ടികളുടെ പിതാവായതുകൊണ്ട്, ഞാൻ എന്റെ കുടുംബത്തിന്റെ നാഥനായതുകൊണ്ടാണ് എന്റെ വീട്ടിലെ കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കുന്നത്. എന്റെ വീട്ടിൽ ഞാൻ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്ന രീതിയിൽ എന്റെ വീട്ടിൽ പച്ചക്കറി വാങ്ങിച്ച് കൊണ്ടുവരുന്നത് കൊണ്ട് ഞാൻ പച്ചക്കറി കേൾക്കാനാകത്തില്ല. അല്ലെങ്കിൽ എന്റെ വീട്ടിൽ കുട്ടികൾക്ക് ഡ്രൈവ് കൊടുക്കുന്നത് കൊണ്ട്, ഞാൻ എന്റെ ഭാര്യ മണ്ഡലം ഡ്രൈവ് ചെയ്ത് എവിടെയും കൊണ്ടുപോകുന്നത് കൊണ്ട് ഞാൻ ഞങ്ങളുടെ വീട്ടിലെ ഡ്രൈവർ ആകുന്നത്. നോബഡി ആയി, അവർ വേറെ ആരുമില്ല. അവരെ ഒരു ട്രിപ്പിന് കൊണ്ടുപോകണമെങ്കിൽ ഞാനത് കൊണ്ടുപോകുന്നത്. എന്റെ വീട്ടിൽ പിള്ളേരെ ഫീസ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് വകുപ്പിൽ എഴുതി കാശ് വന്നിട്ട് ആണ് കൊണ്ടുപോകുന്നത്. ഞാൻ വീട്ടിലെ കാശ് വേണം. അവരെന്നെ എങ്ങനെയാണ് കണക്കാക്കുന്നതെങ്കിൽ ഞാനിത് പറയുന്നത് വളരെ വേദനയോടാണ്. മെനിക്കായി നമ്മൾ യേശുവിനെ മനസ്സിലാക്കുന്നത് അവനെ കർത്താവെന്ന് തിരിച്ചറിയുന്നതിന് പകരം അവൻ ചെയ്യുന്ന പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ അവനെ അറിയേണ്ടത് കർത്താവ് എന്ന നിലയിലാണ്. അതൊരു ക്ലീഷയാകാതിരിക്കണമെങ്കിൽ ഒരിക്കലും യേശുവിന്റെ കർത്താവ് ഞാൻ പറഞ്ഞു ബ്രദർ എന്ന് നിങ്ങൾ വിളിക്കുന്ന വാക്കുകൾ നിങ്ങളുടെ പ്രദേശത്തിന്റെ ഉള്ളിൽ നല്ലെങ്കിൽ വിളിക്കരുത്. അതുപോലെ തന്നെ യേശു നമ്മളെ നമ്മുടെ മേൽ കർത്തൃത്വം നടത്തുവാൻ അവനെ നമ്മൾ അനുവദിക്കുന്നില്ലെങ്കിൽ അവനെ കർത്താവ് എന്ന് വിളിക്കുന്നില്ല. അർത്ഥമില്ല, അവൻ കർത്തൃത്വം നടത്തുന്നവനാണ്. ഇനിയിപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ യേശുവിനെ നമ്മളിപ്പോൾ വേദത്തിൽ ചില വാക്യങ്ങൾ വായിച്ചിരുന്നു, ആ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിലും അതിനോട് ചേർന്ന് ഈ കർത്താവ് എന്നുള്ള വാക്കിന്റെ വേദപുസ്തക അർത്ഥത്തെക്കുറിച്ച് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോഴത്തെ 31-ാം വാക്യത്തിൽ നമ്മളുടെ യേശുവിനെ പത്രോസ് ഇസ്രായേൽ മക്കൾക്ക് പരിചയപ്പെടുത്തുന്ന ഭാഗമാണ് വായിക്കുന്നത്. നിങ്ങൾ ക്രൂശിച്ചവനായി യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചിരിക്കുന്നുവെന്ന് ഇസ്രായേൽ ഗൃഹമൊക്കെയും അറിയട്ടെ. ഇവിടെ യേശുവിനെ കർത്താവ് എന്നവരോട് പറയുമ്പോൾ എന്താണ് പൗലോസ് മീൻ ചെയ്യുന്നത്? യേശുവിനെ ആദ്യം പരിചയപ്പെടുത്തുകയാണ് ക്രൂശിച്ചവനായ യേശു. അപ്പോൾ യേശുവിന്റെ സ്റ്റോറി സുവിശേഷ പ്രഘോഷണത്തിന് അത്യാവശ്യമാണ്. യേശു ഇതിനെന്ത് സംഭവിച്ചു അല്ലെങ്കിൽ യേശു ആരായിരുന്നു എന്നതിനെ കുറിച്ചുള്ള സ്റ്റോറി. പക്ഷേ ആ സ്റ്റോറിയിലൂടെ അല്ലെങ്കിൽ ആ സ്റ്റോറി അങ്ങോട്ട് പറഞ്ഞു കഴിയുമ്പോൾ അല്ലെങ്കിൽ പത്രോസ് പറയാണ് ഞാൻ പ്രസംഗിക്കുന്ന ആൾ ആരാണെന്ന് അറിയാമോ, നിങ്ങൾ 50 ദിവസം മുമ്പ് ക്രൂശിച്ചവനായ യേശുവാണ്. എന്നാൽ ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം എന്താണെന്ന് അറിയാമോ, അവൻ നിങ്ങളുടെ കർത്താവാണ്. എന്തൊക്കെ പറയുന്നത്? ഫോഴ്സ് എംഫസിസ് എന്നാണ്. 50 ദിവസം മുമ്പ് യേശുവിനെ ക്രൂശിക്ക എന്ന് നിലവിളിച്ച യഹൂദന്മാർ യേശു ക്രൂശിക്കപ്പെട്ട സമയത്ത് അവർ മനസ്സിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഏത് ഞങ്ങളാണ് അവന്റെ വിധി നിർണ്ണയിക്കുന്നത് അല്ലേ? യേശു ക്രൂശിക്കണം പെടണമോ വേണ്ടായോ, ഇതിനകത്ത് ചോദിച്ച് നിങ്ങൾ ആരെയാണ് ചൂസ് ചെയ്യുന്നത്? ഈ പ്രവാസനോ യേശുവിനെ? അവരുടെ പ്രവാസനം മതി. അപ്പോൾ യേശുവിനെ എന്ത് ചെയ്യണം? അവനെ ക്രൂശിക്കാം. ആ വാക്കിനാണ് അവൻ ക്രൂശിക്കപ്പെട്ടത്. അപ്പോൾ യഹൂദൻ പറയുകയാണ് വി ക്രൂശിഫൈഡ് ജീസസ്, അവന്റെ ഡെസ്റ്റിനി തീരുമാനിച്ചത്, നസറായനായ യേശുവിന്റെ വിധി നിർണ്ണയിച്ചത്, നസറായനായ യേശുവിന്റെ ഭാവി നിർണ്ണയിച്ചത് ഞങ്ങളാണെന്നാണ് പറയുന്നത്. എന്നാൽ പത്രോസ് പറയാണ് യു ആർ റോങ്, ഇന്ന് നിങ്ങളുടെ വിധി നിർണ്ണയിക്കുന്ന അവനാണ്. അതാണ് വാസ്തവത്തിൽ കർത്താവ് എന്ന് പറയുന്നത്. വിധി കർത്താവ് എന്ന നിലയിലാണ് യേശുവിനെ പത്രോസ് പരിചയപ്പെടുത്തുന്നത്. വിധി കർത്താവ്, നിങ്ങളുടെ ഡെസ്റ്റിനി നിശ്ചയിക്കുന്നതായ വ്യക്തി. നിങ്ങൾ 50 ദിവസം മുമ്പ് നിശ്ചയിച്ച് ചിന്തിച്ചു യേശുവിന്റെ വിധി നിങ്ങൾ അല്ലെങ്കിൽ യേശുവിന്റെ വിധി കർത്താവ് നിങ്ങളാണ്. എന്നാൽ ഇന്ന് ആ യേശു നിങ്ങളുടെ വിധി കർത്താവാണ്. ദൈവം അവനെ നിങ്ങളുടെ കർത്താവാക്കി വെച്ചിരിക്കുന്നു. നിങ്ങളുടെ ഭാവി ഇപ്പോൾ അവന്റെ കയ്യിലാണ്. നിങ്ങളുടെ നിത്യത ഇപ്പോൾ അവന്റെ കയ്യിലാണ്. നിങ്ങളുടെ ഇറ്റേണിറ്റി എവിടെ ചെലവഴിക്കണമെന്ന് ഇന്ന് തീരുമാനിക്കുന്നത് നിങ്ങളല്ല, ആരാണ്? നിങ്ങൾ ക്രൂശിച്ചവനായ യേശുവാണ്. അതാണ് യേശു കർത്താവ് എന്ന് പറയുമ്പോൾ അവിടെ മീൻ ചെയ്യുന്ന ഒന്നാമത്തെ അർത്ഥം. വിധി കർത്താവ്, നമ്മുടെ ഭാവി, നമ്മുടെ ഇറ്റേണിറ്റി കൈയാളുന്ന വ്യക്തി. ഞാൻ ഒരു സ്റ്റോറി നൽകുന്നുണ്ട്. ഒരിക്കൽ ഒരു സ്ഥലത്ത് ഒരു സന്യാസി വന്ന താമസം തുടങ്ങി. അയാളൊരു പ്രത്യേകത, ഏത് ചോദ്യം ചോദിച്ചാൽ അയാൾ ഉത്തരം പറയും. അവരാണ് ചെറുപ്പക്കാരുള്ള അവരെ കുറിച്ച് നെറ്റുപയോഗിപ്പിച്ചു നമുക്ക് അങ്ങനെ ഒന്ന് പറ്റിക്കണം. അതുകൊണ്ട് അവർ ചെയ്യുന്നത് ഞാൻ ഒരു ചെറിയ ഒരു കുലിയൊരു ഇല്ലൊരു സ്റ്റാല് അവരിങ്ങനെ പിടിച്ചിട്ട് അതിന്റെ ചിറകൊക്കെ പുറത്തോട്ട് കൈകാട്ടിന് വെച്ചിരിക്കുകയാണ്. അവർ പറഞ്ഞു നമുക്ക് ഇന്നൊരു സമയം ജീവൻ ഉണ്ടോ ഇല്ലയോ? ജീവൻ ഉണ്ടെന്ന് പറയുകയാണ് അതിനോട് ഞെട്ട് ഫിനിഷ്. അപ്പൊ അയാളുടെ തള്ളി കൊല്ലിച്ചിട്ടാണ്. ഇനി അതല്ല, ജീവനില്ല, മരിച്ചതാണെന്ന് പറയും, ചത്തതാണെന്ന് പറയുകയാണെങ്കിൽ നമുക്കിതിനെ കളത്തില്ല. അപ്പോഴും അയാളുടെ ഉത്തരം തെറ്റി. എന്താണെങ്കിലും വിളിപ്പിച്ച് ഇതൊക്കെ പറഞ്ഞത് സ്വാമി കണ്ടി എന്ന് ചോദിച്ചു. സ്വാമി, ഈ പക്ഷിക്ക് ജീവൻ ഉപയോഗിക്കും. സ്വാമി തിരിച്ചു പറഞ്ഞു, ഇറ്റ്സ് ഇൻ യുവർ ഹാൻഡ്, അത് നിന്റെ കയ്യിലായിരിക്കുന്നു. ഇറ്റ്സ് ഇൻ യുവർ ഹാൻഡ്, പക്ഷി അവന്റെ കയ്യിലാണെന്ന് ആണ് സ്വാമി പറയുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ഈ പക്ഷിക്ക് ജീവൻ വേണോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്ന ആരാണ്? യു. ഇറ്റ്സ് ഇൻ യുവർ ഹാൻഡ്, ആ പക്ഷിയുടെ ഭാവി ജീവൻ നിന്റെ കയ്യിലാണ്. ഇതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ഭാവി യേശുവിന്റെ കയ്യിലാണ്. ഹല്ലേലൂയ. പത്രോസ് കാൽക്കരിക്കുന്ന കഥയാണ്. ഞാൻ ഭാവിയായ മനുഷ്യനാകുന്നു, എന്നെ വിട്ടുപോകണം വേണ്ടത്. അവൻ പറഞ്ഞതെന്ന് അറിയാമോ? മൈ ഡെസ്റ്റിനി ഈസ് ഇൻ യുവർ ഹാൻഡ്, മൈ ഇറ്റേണിറ്റി ഈസ് ഇൻ യുവർ ഹാൻഡ്. എന്റെ ഭാവി നിന്റെ കയ്യിലാണ്, എന്റെ നിത്യം നിന്റെ കയ്യിലാണ്. നീ കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചാൽ ഞാൻ നിത്യ നരകത്തിലേക്ക് പോകുന്നു. നീ എന്നെ കൈകൂടി ചെളിനെപ്പിച്ചാൽ ഞാൻ നിത്യ സ്വർഗത്തിലേക്ക് പോകുന്നു. അതാണ് വാസ്തവത്തിൽ കർത്താവ് എന്ന് പറയുന്നതിന്റെ ഒന്നാമത്തെ അർത്ഥം. അതുകൊണ്ടാണ് പത്രോസ് യഹൂദന്മാരോട് പറയുന്നത്, നിങ്ങൾ ക്രൂശിച്ചവനായ ഈ യേശുവിനെ തന്നെ, നിങ്ങൾ വിധി നിർണയിച്ചവനായ ഈ യേശുവിനെ തന്നെ, നിങ്ങൾ ഒരിക്കൽ കരുതി നിങ്ങളാണ് അവന്റെ ഭാവി നിർണയിച്ചതെന്ന്. എന്നാൽ ഇന്ന് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഭാവി നിർണയിക്കുന്ന അവനാണ് യേശു. നമ്മുടെ വിധി കർത്താവാണ് എന്നത് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ അവന്റെ ഡിസ്പോസലിലല്ല, അവന്റെ ഡിസ്പോസലിലാണ്. അല്ലാതെ നമ്മൾ ആ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് യേശു നമ്മളുടെ വിഭവത്തിൽ ഉണ്ടാവുന്നതാണ് അല്ലെ. നമ്മൾ അവനെ സ്വീകരിക്കുമ്പോഴും നമ്മൾ അവനൊരു ഉപകാരം ചെയ്യാണ് നമ്മൾ ചിന്തിക്കുന്നത്. യേശുവിനെ ഞാൻ സ്വീകരിക്കുന്നു, യേശുവിനെ ഞാൻ രക്ഷിതാവായി സ്വീകരിക്കുന്നു, ഞാൻ ഒരു സന്മനസ്സ് കാണിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്. അങ്ങനെ ഒരു സന്മനസ്സ് കാണിക്കുന്ന ഒരു ഔദാര്യം ചെയ്യുന്നുള്ള നിലയിൽ യേശുവിനെ സ്വീകരിച്ച ഒരു വ്യക്തി ഒരിക്കലും യേശുവിനെ കർത്താവാക്കാനായിട്ട് കഴിയുന്നില്ല. നമ്മുടെ പ്രഘോഷണത്തെ പറ്റിയിട്ടുള്ള ഒരു വാദിച്ചുകൊണ്ട് നമ്മൾ പലപ്പോഴും ലഘൂതിരിക്കാൻ സഭയോടെ പുറപ്പാട് പുസ്തകം 3:20 നമ്മൾ കാണുന്നുണ്ട്. എന്താ കണ്ടാൽ ഞാൻ വാദിച്ചു നിന്ന് മുട്ടുന്നു, നാലെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാദി തുറന്നാൽ ഞാൻ നമ്മുടെ ഒന്നിനോടും കൂടെ അത്താനം കഴിക്കും. ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്നതായ വാക്യം ഈ ഒരു വിശേഷ പ്രഘോഷണത്തിൽ. ഇത് പറയുന്ന സമയത്ത് നമ്മൾ കുറെ കൂടെ എന്നാ സിമ്പത്തറ്റിക് ആയിട്ട് കുറെ കൂടെ എപ്പോയി കൊടുക്കും പറയും. ഇതാ നിന്റെ ഹൃദയത്തിന്റെ വാദത്തിൽ നിന്ന് മുട്ടുന്ന യേശുവിന്റെ ശബ്ദം നീ കേൾക്കുന്നില്ലേ മോനെ മോളെ, നീ ഒന്ന് തുറന്നു കൊടുക്കുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് യേശു ഇങ്ങനെ മഞ്ഞ മലയോട് കൊണ്ട് വന്നു ചോദിക്കുകയോ എന്നാണ് നിന്ന് തുറന്നു കൊടുത്തേക്കാം. നമ്മൾ അവനൊരു ഔദാര്യം ചെയ്യുന്ന രീതിയിലാണ് പലപ്പോഴും യേശുവിനെ നമ്മൾ സ്വീകരിക്കുന്നത്. ഇതൊക്കെ സംഭവിക്കുന്ന കാര്യമാണ്, ഞാൻ വെറുതെ പറയുന്നതല്ല. അങ്ങനെ അതുകൊണ്ടാണല്ലോ ഈ പകുതി കൈകൊണ്ടുന്നത് ഇല്ലേ. അങ്ങനെ കുറെ ഒരു പാട്ട് കേൾക്കും, കടന്നുപോകാം യേശു നിന്നെ ഓടിക്കുന്നുള്ള പാട്ടുകൾ. പതിനാറ് പ്രാവശ്യം കേട്ട് നമ്മളെ ലജിക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞ് നമ്മെ എന്നാ പിന്നെ തുറന്നു കൊടുക്കേണ്ടത്. നമ്മൾ യേശുവിന് ഉപകാരം ചെയ്യുന്ന രീതി, അങ്ങനെ യേശുവിന് ഉപകാരം ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ യേശുവിനെ കാണുന്നതെങ്കിൽ നമ്മൾ അതിൽ തന്നെ പറഞ്ഞല്ലോ യേശു നമ്മുടെ ജീവിതത്തിലേക്ക് കൂടി നടക്കാവുന്ന കർത്താവായി വന്നിരുന്നു, അല്ലാതെ വേറെ ഒന്നുമായിട്ട് നടത്തില്ല. നമ്മുടെ ജീവിതത്തിൽ കർത്തൃത്വം നടത്തുവാനല്ലാതെ അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ യേശുവിന് ഉപകാരം ചെയ്ത രീതിയിൽ യേശുവിന് ഹൃദയം തുറന്നു കൊടുക്കുന്നത്. കുറച്ച് ദിവസം കഴിയുമ്പോൾ കർത്താവ് പറയും അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഥവാ നമ്മൾ നിയന്ത്രിക്കാനായിട്ട് കർത്താവ് തുറങ്ങുമ്പോൾ നമ്മൾ പറയാം ഇതുകൊണ്ടാണല്ലോ എന്റെ സന്മനത്തുകൊണ്ടാണ് നീ എന്ത് നിനക്ക് എന്ത് ചെയ്തത്, ഞാൻ എന്റെ ഹൃദയത്തിൽ ഇരിക്കാനൊരു ഇടം തന്നു. ഇപ്പൊ എന്നെ ഭരിക്കാൻ ഇത് പുറത്തകത്ത് കടം കൊടുത്തവരായി പോയല്ലോ. ഞാനിപ്പോ എന്റെ സന്മനത്തോട് നിന്നെ കഴിക്കിട്ട് നീ എന്നെ ഭരിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെയുള്ള വാക്ക് നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ മിക്ക സമയത്തും നമ്മുടെ മനസ്സിൽ ഈ ചിന്ത ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നറിയാമോ, നമ്മൾ യേശുവിന് ഒരു ഔദാര്യം ചെയ്യുന്ന നിലയിലാണ് പലപ്പോഴും യേശുവിനെ സ്വീകരിച്ചത്. എന്നാൽ വാസ്തവം നേരെ തിരിച്ചാണ്. ആ പശ്ചാത്തലം തന്നെ നമ്മൾ പഠിച്ചുകൊണ്ട് ലോധിക്കാൻ സഭയ്ക്ക് പുറത്തുനിന്നാണ് കർത്താവ് പറയുന്നത്. കർത്താവ് പറയാണ് ഞാൻ സഭയ്ക്ക് പുറത്താണ്, എന്നാൽ ആരെങ്കിലും എന്നോടൊരു കവനന്റ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ അവനോടുകൂടെ അത്താനം കഴിക്കുകയാണ്. അത്താനം കഴിക്കുക എന്ന് പറയുന്നത് തന്നെ ഉടമ്പടിയുടെ ചിഹ്നമാണ്. ഒരു വ്യക്തി ഒരുപക്ഷെ അവന്റെ സഭ അവന് യേശുക്രിസ്തുവുമായിട്ടുള്ള സജീവ ബന്ധത്തിലേക്ക് വരുവാൻ പര്യാപ്തമായ നിലയിൽ ഇടപെടുന്നില്ലെങ്കിൽ അവനോട് വ്യക്തിപരമായി ഇടപെടാനും എനിക്ക് മടിയില്ല, വ്യക്തിപരമായി ഉടമ്പടി ഉണ്ടാക്കാനും എനിക്ക് പ്രയാസമില്ല. ആരെങ്കിലും അങ്ങനെ ചെയ്താൽ ഞാൻ വന്ന് അവനോടുകൂടി അത്താരം കഴിക്കും, അവനുമായിട്ട് ഞാൻ ഉടമ്പടി ബന്ധത്തിലേക്ക് പ്രവേശിക്കുമെന്നാണ് കർത്താവ് പറയുന്നത്. ചരിത്രത്തിൽ ഉടനീളം പല സമയങ്ങളിലും അന്ധകാര യുഗങ്ങളിലും മറ്റുള്ള സമയങ്ങളിലും ഒരുപക്ഷെ 21-ാം നൂറ്റാണ്ടിലും പല പർവ്വതങ്ങളും യേശുവിനെ യേശുവുമായി ഒരു സജീവ ബന്ധത്തിലേക്ക് ജനങ്ങൾക്ക് കടന്നു വരുവാൻ കഴിയാത്ത നിലയിൽ സഭ യേശുവിനെ പുറത്താക്കിയിരിക്കുമ്പോഴും ആ സഭയ്ക്കുള്ളിൽ യേശുവിനെ വ്യക്തികളുമായി ഉടമ്പടി ബന്ധം ചെയ്യുവാൻ ആഗ്രഹമുണ്ട് എന്നാണ് കർത്താവ് പറയുന്നത്. എന്തായാലും കർത്താവ് തയ്യാറാണ്, ഐ എം അവൈലബിൾ. കർത്താവ് അത്ര പറയുന്നു ഐ എം അവൈലബിൾ. ഐ എം അവൈലബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവന്റെ ഡിസ്പോസലിലാണ്, അതാണ് നമ്മൾ അവന്റെ അവൻ നമ്മുടെ ഡിസ്പോസലിലാണ്. ഞാൻ ഈ ഒരു ബാക്ക് എന്റെ ബ്രദർ ഞാനിപ്പോൾ ഓർക്കുന്ന ഒരു കാര്യമാണ്. ഹീസ് നോ മോർ എന്റെ ചോദ്യം. അത് തന്നെ ഫസ്റ്റ് ടൈം ഒരു കാർഡിയാക് ഓപ്ഷൻ ഉണ്ടാകുമ്പോൾ അത് ഒത്തിരി ക്ലോസ് ചെയ്യും. ഞാൻ ട്രിവാൻഡ്രം എയർപോർട്ട് അദ്ദേഹം വന്ന് ഇറങ്ങി സമയത്ത് ഞാൻ കണ്ടു, കൈ കൊടുത്തു, വിഷ് ചെയ്തു, ഞാൻ വണ്ടി എടുത്തോണ്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടിയും കൊണ്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് ഉള്ളിൽ ഒരു കാർഡിയാക് ഓപ്ഷൻ ഉണ്ടായി. ഐ സോ ഹിം സിറ്റിംഗ് ഓൺ എ ചെയർ. ഐ ജസ്റ്റ് ഓപ്പൺഡ് ദി ഡോർ. പെട്ടെന്ന് തന്നെ ഞാൻ എടുത്ത് വണ്ടിയിലകത്ത് കയറ്റി അവിടെ ഉത്തോളത്തിലുള്ള ഹോസ്പിറ്റലിൽ ഞാൻ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പെട്ടെന്ന് തന്നെ അവിടെ വന്നത് വളരെ ഏറ്റവും ഫേമസ് കാർഡിയോളജിസ്റ്റ് ഉണ്ടായിരുന്നു, ഡോക്ടർ പ്രജചന്ദ്രൻ. പ്രജചന്ദ്രൻ പെട്ടെന്ന് തന്നെ അടുത്ത് കയറ്റി ഈ കാര്യങ്ങൾ നോക്കി ഞാൻ ഉദാഹരണോട് പറയണം. ഒരു ഒരു 10:00 11:00 രാത്രി 9:00 1:00 ഒരു മണിയൊക്കെ 11 മണി കഴിഞ്ഞ് 1 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഈ കോമി ആൻസർ ഓക്കെ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്, ഈ വർഷം കെട്ടിക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ ഒന്ന് പോയി കിടക്കാൻ പോകണം. അപ്പോൾ 8 മണി തൊട്ട് 1 മണി വരെ ഈ ഡോക്ടർ പേടിച്ച് ഡോക്ടറും ഉൾപ്പെടെ കാര്യം എന്താ സംഭവിക്കുന്ന അറിയത്തില്ല. എന്നാൽ 1 മണി ആയപ്പോഴത്തേക്ക് എൻ്റെ ബ്രദറിൻ്റെ സിറ്റുവേഷൻ കുറച്ച് ഭേദമായി എന്ന് കണ്ടതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഓക്കെ ഞാൻ വീട്ടിൽ പോവാണ്, എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. അപ്പൊ ഞാൻ വിളിക്കുകയാണെന്ന് വെച്ചു, ഇങ്ങനെ പോയി കണ്ടുപണിക്കായിരിക്കും ചോറൊക്കെ കഴിച്ചിട്ട് പോയി കണ്ടുപണി ഞാൻ പോയി കിടന്നതാണ്. അപ്പൊ ഞാൻ കിടക്കുന്നില്ല, ഞാൻ വിചാരിക്കുകയാണ് രണ്ടുമണിയായി ചേട്ടന് കുഴപ്പമൊന്നുമില്ല, രണ്ടരയായി കുഴപ്പമൊന്നുമില്ല, മൂന്നുമണിയായി കുഴപ്പമൊന്നുമില്ല, മൂന്നരയായി കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കാറെന്ന് വെച്ചു, അവിടെ ഡോക്ടർ എന്തോ ചിന്തിക്കും ഞാൻ വിളിക്കുന്നുണ്ട്. ഒരു മൂന്നര മൂന്നര മുക്കാലൊക്കെ ആകുമ്പോൾ ഞാൻ പെട്ടെന്ന് ടെലിഫോൺ ചെയ്യുകയാണ്, നോർമലി രണ്ടുപേരി എന്നാൽ കുഴപ്പമുണ്ട്, അല്ല കുഴപ്പമൊന്നുമില്ല ഡോക്ടർ. പിന്നെ വിളിച്ച് അല്ല ഡോക്ടർ വിളിക്കണമെന്ന് പറഞ്ഞായിരുന്നു, അതുകൊണ്ട് വിളിക്കുന്നതേ ഉള്ളു പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അങ്ങനെ ബാക്കി പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ടേ ഉള്ളൂ. പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞാൻ അവൈലബിളാണ്, അവൈലബിളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിനക്കൊരു ഫേവർ ചെയ്തു തരാൻ തയ്യാറാണെന്നാണ്, എന്റെ ഉറക്കം കളഞ്ഞും വരാൻ ഞാൻ തയ്യാറാണ്. ഇതുപോലെ ഒരു കാര്യമാണ് വാസ്തവത്തിൽ യേശു പറയുന്നത്. സഭ ഒരു വ്യക്തി യേശുവുമായി ബന്ധപ്പെടുവാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തില്ലെങ്കിലും വ്യക്തി എന്ന നിലയിൽ അവനെ ഉടമ്പടിക്കാൻ ഞാൻ തയ്യാറാണെന്നാണ് കർത്താവ് പറയുന്നത്. അല്ലാതെ കർത്താവും പുറത്ത് ഞാൻ മഞ്ഞുമഴയൊന്നും കൊണ്ടു വേവലാതിപ്പെട്ടിരിക്കുകയാണ്, എവിടെയെങ്കിലും ഒന്ന് കയറിയിരിക്കാതെ കടമില്ലാതിരിക്കുകയാണ്, ജില്ല ചാരി യേശുവിനെ ഉള്ളിൽ കയറ്റിയൊന്നും വേണ്ട. നമുക്കൊരിക്കലും യേശുവിന് ഒരു ഫേവർ ചെയ്യുന്നുള്ള നിലയിൽ യേശുവിനെ സ്വീകരിക്കരുത്. അവൻ കർത്താവായിട്ട് മാത്രമേ നമ്മുടെ ഇടയിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നുള്ളൂ. അവൻ നമ്മുടെ വിധി കർത്താവാണ്, നമ്മുടെ ഭാവി അവന്റെ കയ്യിലാണ്, നമ്മുടെ ഇച്ഛേറിറ്റി അവന്റെ കയ്യിലാണ്. ആ രീതിയിൽ യേശുവിനെ കർത്താവായി ആദ്യം തിരിച്ചറിയണം. ഇസ്രായേൽ മക്കൾ ചിന്തിച്ചു യേശുവിന്റെ വിധി കർത്താവ് അവരാണെന്ന്, എന്നാൽ പത്രോസ് പറയുന്ന നോ, ദ സ്റ്റോറി ഈസ് ഓവർ. ഇപ്പോൾ ദൈവം നിങ്ങളുടെ വിധി നിർണ്ണയിക്കാൻ, നിങ്ങളുടെ ഇച്ഛകൾക്ക് നിർണ്ണയിക്കുവാൻ യേശുവിനെ പ്രവേശിച്ചിരിക്കുന്നു. കലവീയ അതാണ് എന്റെ കർത്താവസ്ഥ എന്ന് പറഞ്ഞ ഒന്നാമത്തെ അർത്ഥം. ഇനി ആക്ടിംഗ് വരുമാണ് അപ്പുറത്തിൽ കൊടുത്ത് മലയാളം ഒക്കെ ഞാൻ പുറത്തൊന്നാം വാക്യത്തിന്റെ കർത്താവായ യേശു വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷപ്പെടുന്നു. യേശു നമ്മുടെ രക്ഷകനാണ്, അവൻ ഭൂമിയിലേക്ക് വന്നതിന്റെ തന്നെ പ്രധാന ലക്ഷ്യം നമ്മൾ രക്ഷിക്കാനാണ്. എന്നാൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് പോലെ യേശുവിനെ നമുക്ക് രക്ഷിതാവായി സ്വീകരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് യേശുവിനെ കർത്താവായിട്ട് സ്വീകരിക്കാനേ പറ്റത്തുള്ളൂ, അവൻ നമ്മളെ രക്ഷിക്കും. അത് വേറെ ഇവിടെ പറയുന്നത് കർത്താവായ യേശുവിനെ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടുന്നു. അപ്പോൾ പറയുന്നു, അല്ലാതെ കർത്താവും പുറത്ത് ഞാൻ മഞ്ഞുമഴയൊന്നും കൊണ്ട് വേവലാതിപ്പെട്ടിരിക്കുകയാണ്, എവിടെയെങ്കിലും ഒന്ന് കയറിയിരിക്കാതെ കടമില്ലാതിരിക്കുകയാണ്, ജില്ലാരി യേശുവിനെ ഉള്ളിൽ കയറ്റിയൊന്നും വേണ്ട. നമുക്കൊരിക്കലും യേശുവിന് ഒരു ഫേവർ ചെയ്യുമെന്നുള്ള നിലയിൽ യേശുവിനെ സ്വീകരിക്കരുത്. ഈ സമയത്തിയുള്ള അവൻ കർത്താവായിട്ട് മാത്രമേ നമ്മുടെ ഇടയിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നുള്ളൂ. അവൻ നമ്മുടെ വിധി കർത്താവാണ്, നമ്മുടെ ഭാവി അവന്റെ കയ്യിലാണ്, നമ്മുടെ ഇച്ഛേറിറ്റി അവന്റെ കയ്യിലാണ്. ആ രീതിയിൽ യേശുവിനെ കർത്താവായി ആദ്യം തിരിച്ചറിയണം. ഇസ്രായേൽ മക്കൾ ചിന്തിച്ചു യേശുവിന്റെ വിധി കർത്താവ് അവരാണെന്ന്, എന്നാൽ പത്രോസ് പറയുന്ന നോ, ദ സ്റ്റോറി ഈസ് ഓവർ. ഇപ്പോൾ ദൈവം നിങ്ങളുടെ വിധി നിർണ്ണയിക്കാൻ, നിങ്ങളുടെ ഇച്ഛകൾക്ക് നിർണ്ണയിക്കുവാൻ യേശുവിനെ പ്രവേശിച്ചിരിക്കുന്നു. കലവീയൻ അതാണ് എന്റെ കർത്താവസ്ഥാണ് പറഞ്ഞ ഒന്നാമത്തെ അർത്ഥം. ഇനി ആക്ട് അപ്രസക്ഷൻ വരുമാണ് അപ്പുറത്തിൽ കൊടുത്ത് മലയാളം ഞാൻ മുപ്പത്തൊന്നാം വാക്യത്തിലെ കർത്താവായ യേശു വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷപ്പെടുന്നു. യേശു നമ്മുടെ രക്ഷകനാണ്, അവന്റെ ഭൂമിയിലേക്ക് വന്നതിന്റെ തന്നെ പ്രധാന ലക്ഷ്യം നമ്മൾ രക്ഷിക്കാനാണ്. എന്നാൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് പോലെ യേശുവിനെ നമുക്ക് രക്ഷിതാവായി സ്വീകരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് യേശുവിനെ കർത്താവായിട്ട് സ്വീകരിക്കാനേ പറ്റത്തുള്ളൂ, അവൻ നമ്മളെ രക്ഷിക്കും. അത് വേറെ ഇവിടെ പറയുന്നത് കർത്താവായ യേശുവിനെ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടുന്നു. അപ്പോൾ നമ്മൾ കർത്താവിനെ, നമ്മൾ യേശുവിനെ സ്വീകരിക്കേണ്ടത് തന്നെയാണ്, കർത്താവായിട്ട് നമ്മളുടെ യജമാനായിട്ട്, നമ്മളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവനായിട്ടാണ് യേശുവിനെ നമ്മൾ സ്വീകരിക്കുന്നത്. നമ്മളുടെ ഭാഗത്ത് നിന്ന് രക്ഷിതാവായി നമുക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല. കാര്യം രക്ഷണീയ പ്രവൃത്തി, സേവിങ് ആക്ട്, രക്ഷകൻ ഇനീഷ്യേറ്റ് ചെയ്യേണ്ടതാണ്. എന്നെ ഒരാൾ രക്ഷിക്കണോ വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഞാനല്ല, എന്നെ രക്ഷിക്കുന്നവരാണ്. ഇതിന് അപ്പോൾ യേശു ക്രിസ്തുവിന്റെ സേവിങ് ആക്ട് എന്ന് പറയുന്നത് ഞാൻ ഇനീഷ്യേറ്റ് ചെയ്യുന്നതല്ല, യേശു ഇനീഷ്യേറ്റ് ചെയ്യുന്നു. ഞാൻ ഇനീഷ്യേറ്റ് ചെയ്യുന്നത് അവനെ കർത്താവാക്കുന്നതാണ്. ഞാനത് പറയാണ്, യു ആർ മൈ ലോർഡ്. കർത്താവേ, എന്റെ മേൽ കർത്തൃത്വം നടത്തുവാൻ ഞാൻ നിന്നെ അനുവദിക്കുന്നു. അല്ലെങ്കിൽ ഐ വോണ്ട് സീ ദാറ്റ് യു ആർ മൈ ലോർഡ്.
നീ എന്റെ കർത്താവാണെന്നുള്ളതാണ് എനിക്ക് ആഗ്രഹം. ഐ ആക്സെപ്റ്റ് യു, ഐ കൺഫസ് യു ആസ് മൈ ലോർഡ്. സേവിക്കാൻ ചെയ്യാത്ത ഭാഗമാണ്, യേശുവിന്റെ ഭാഗമാണ്. യേശുവിനെ രക്ഷകനാക്കാൻ നമ്മൾ സമ്മതിക്കുകയല്ല, നമ്മെ രക്ഷിക്കാൻ യേശു തീരുമാനിക്കുകയാണ്. അത് നമ്മൾ നമ്മുടെ യേശുവിനെ രക്ഷിതാവായി നമ്മൾ സ്വീകരിക്കുന്നുള്ള ചിന്ത ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ സീരിയസ്നെസ് ഇല്ലാത്തത്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും യേശുവിനെ ചെറുതായിട്ട് കാണുന്നത്. ഇതെല്ലാം നമ്മളാണല്ലോ ചെയ്തത്, യേശുവിനെ മാറിയിരിക്കുകയാണ്. അങ്ങനെയല്ല, നമുക്ക് ആകെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏത് കാര്യം അവനെ കർത്താവാക്രമമാണ്, ബാക്കി എല്ലാം അവനെ ചെയ്യുന്നത്. ദി ഓൺലി വൺ തിങ് വി ക്യാൻ ഡു ഈസ് റിസീവിങ് ഹിം, അക്സെപ്റ്റിംഗ് ഹിം ആൻഡ് കൺഫെസിങ് ഹിം ആസ് ലോർഡ് ആൻഡ് എവറിഥിങ് ഹാസ് ബീൻ ഡൺ ബൈ ജീസസ്. ബാക്കി എല്ലാം യേശു ചെയ്യുന്നു. അത് നമ്മൾ തിരിച്ചറിയുന്ന ഒരു വലിയ യാഥാർത്ഥ്യമാണ്. നാം രക്ഷിക്കപ്പെടുകയാണ്, രക്ഷപ്പെടുകയല്ല അല്ലേ. ആ വാക്കിന്റെ അർത്ഥം എന്താണ്? രക്ഷപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മളുടെ ആവശ്യമാണ്. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വേറെ ആൾ ചെയ്യുന്നതാണ്. Somebody else is saving us and Jesus is saving us. We have no part in that. നമുക്ക് അതിനകത്ത് കാര്യമായ ഒരു പാർട്ടുമില്ല. We just receive the salvation. We are not receiving the Savior, we receive the salvation. നമ്മൾ രക്ഷ സ്വീകരിക്കുന്നു എന്നുള്ളതല്ലാതെ നമ്മൾ രക്ഷകനെ സ്വീകരിക്കുകയല്ല, രക്ഷകൻ നമ്മളെ സ്വീകരിക്കുകയാണ്. യേശു നമ്മളെ സ്വീകരിക്കുകയാണ്. എന്നാൽ നമ്മളുടെ ഭാഗത്ത് നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? ജസ്റ്റ് അവനെ കർത്താവാക്കുക എന്നുള്ളതാണ്. എഫേസ്യലേഖനം 2:7 നമ്മൾ കാണുന്നു, കൃപയാലല്ലോ വിശ്വാസം മൂലം നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും നമ്മൾ കാരണമല്ല. ഓക്കെ, കൃപയാലല്ലോ വിശ്വാസം മൂലം നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മളൊക്കെ വാസ്തവത്തിൽ നമ്മൾ തേടിയായിട്ട് വിശദീകരിക്കാനായിട്ട് ഉപയോഗിക്കുന്നതായ ഒരു ഉദാഹരണമാണ്. നമ്മളൊരു കുഴഞ്ഞ കേട്ടിൽ കിടക്കിലായിരുന്നു യേശു ക്രിസ്തു, അല്ലെങ്കിൽ കിണറ്റി കിടക്കിലായിരുന്നു യേശു ക്രിസ്തു. എന്ത് ചെയ്തു? അതിന്റെ കരയിൽ വന്നിട്ട് ഒരു കയർ താഴോട്ട് വന്നു. നമ്മൾ ആ കയറെ പിടിച്ച് മുകളിലോട്ട് കയറുന്നു. എന്നാൽ ഇതിനകത്ത് വലിയൊരു പ്രശ്നമുണ്ട്. നമ്മൾ പലപ്പോഴും പറയുന്നത് യേശു വന്നു ആ കയർ താഴോട്ട് എടുത്തു, ആ കയർ നമുക്ക് കിട്ടിയിരുന്ന വിശ്വാസമാണെന്ന് പറയുന്നത്. വാസ്തവത്തിൽ കയർ വിശ്വാസമല്ല, കയറെന്ന് പറയുന്നത് കൃപയാണ്, അവന്റെ കൃപ. അതുകൊണ്ടാണ് പൗലോസ് കൃത്യമാണ് പറയുന്നത്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് കൃപയാലാണ്, വിശ്വാസത്താലല്ല. പ്രൊഡക്ഷന്റെ ചിന്താഗതിയുടെ ഏറ്റവും പലപ്പോഴും എന്താ ഞാൻ ഓവർ എഫേഴ്സ് തോന്നുന്നൊരു കാര്യമാണ്, നമ്മൾ രക്ഷിക്കപ്പെട്ടത് വിശ്വാസത്താലാണെന്ന് പറയുന്നത്. നമ്മൾ രക്ഷിക്കപ്പെട്ട വിശ്വാസത്താലല്ല നമ്മൾ തോന്നുന്നത്. നമ്മൾ രക്ഷിക്കപ്പെട്ടത് എങ്ങനെയാണ്? കൃപയാലല്ലോ വിശ്വാസം മൂലം നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇറ്റ് ഇസ് ബൈ ഫെയ്ത്ത് ആൻഡ് ത്രൂ ഫെയ്ത്ത്. അതിന്റെ വ്യത്യാസം, നമ്മൾ കയർ താഴോട്ട് ഇട്ടെങ്കിൽ നമ്മൾ ആ കയറെ കയറി ഒന്ന് പിടിച്ചിട്ടുണ്ട്. ആ പിടുത്തം മാത്രമാണ് നമ്മുടെ വിശ്വാസം പറയുന്നത്. ദാറ്റ് ഇസ് അവർ ഫെയ്ത്ത്. വി ഗെറ്റ് റിസീവ്, നമ്മൾ സ്വീകരിക്കണം. ആ ഒരു പിടുത്തം മാത്രമേ ഉള്ളൂ വിശ്വാസം. വിശ്വാസത്തിന് അത്രയും വരെ ഉള്ളൂ. വാസ്തവത്തിൽ ഈ കാര്യങ്ങളിൽ പല സമയത്തും ഈ വിശ്വാസത്തിന്റെ ഒത്തിരി അമിത പ്രചരണം നടക്കുന്നുണ്ട് പറ്റുന്നില്ല. എന്തോ വിശ്വാസം എന്ന് അറിയാൻ വയ്യാതാണ് നമ്മൾ വിശ്വാസം വിശ്വാസം എന്ന് പറയുന്നത്. നീ വിശ്വസിക്കണം നിനക്ക് അത് കിട്ടും, നീ വിശ്വസിക്കുന്ന നിനക്ക് കിട്ടും. അപ്പൊ നമ്മൾ ഇരിക്കുന്നുണ്ട് ഇത് വന്നു വന്നിപ്പോ വിശ്വാസത്തിലുള്ള വിശ്വാസം വന്നിരിക്കുന്നത്. ദൈവത്തിലുള്ള വിശ്വാസത്തെക്കാൾ കൂടുതൽ വി ഹാവ് ഫെയ്ത്ത് ഇൻ ഫെയ്ത്ത് അല്ലേ. ഇത് തന്നെയല്ല, ഇന്നത്തെ ഏറ്റവും വലിയ പാളിച്ച എന്ന് പറയുന്നത് ഈ സെക്യുലർ ചിന്തകൾ നമ്മളേക്ക് ഒത്തിരി കടന്നു വന്നതുകൊണ്ട് ഒത്തിരി നമ്മളെ തന്നെ ഒരു പൊളിറ്റി നമ്മളെ തന്നെ കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്ന രീതിയിലാണ് വിശ്വാസം എന്ന് പലപ്പോഴും നമ്മൾ പറയുന്നത്. ഇന്നലെ എന്തുകൊണ്ടത് കിട്ടി? അങ്ങനെ ഒരു വിശ്വാസമില്ല എനിക്കെന്തോ കിട്ടിയാൽ എനിക്ക് വിശ്വാസം ഉള്ളു. അപ്പൊ എന്താ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? വിശ്വാസം. പക്ഷെ നമുക്ക് എന്ത് കിട്ടുന്നതും വിശ്വാസം കൊണ്ടല്ല, എന്ത് കിട്ടുന്നതും കൃപ കൊണ്ടാണ്. അല്ലെങ്കിൽ അത് കൃപയെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ഈ വിശ്വാസത്തിന്റെ അപ്പോസ്തലമാനത്തിലുണ്ട്. പക്ഷെ വിശ്വാസത്തിന്റെ അപ്പോസ്തലത്തിനേക്കാൾ ബെറ്റർ ഞാൻ അവരോട് പറയട്ടെ, നിങ്ങൾ കൃപയുടെ അപ്പോസ്തലമാരാണെന്നോ. ബിക്കോസ് ദാറ്റ് ഇസ് വാട്ട് ഇസ് നീഡഡ്. നമ്മുടെ ഫെയ്ത്ത് എന്ന് പറയുന്നത് പോലും കൃപയുമായിട്ട് കത്തിക്കുന്നതൊന്നുമല്ല. ദൈവ കൃപ എന്ന വാക്കതിൽ എന്താ അതിന്റെ പ്രചരണം അല്ലെങ്കിൽ കൃപയെക്കുറിച്ചുള്ള ഒരു ധാരണ തന്നെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളിന്ന് 21 ദിവസം എന്നാ വിശ്വാസത്തോടുകൂടെ പിടിച്ചു വെച്ച് വാർത്തയ്ക്ക് കിട്ടുന്നതാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ ചിന്ത. നീ ഗോഡ്സ് ഗ്രേസ്, യു ആർ നോട്ട് ഡിപെൻഡിങ് അപ്പോൺ ഗോഡ്, യു ആർ ഡിപെൻഡിങ് അപ്പോൺ യു. മിക്ക സമയങ്ങളിൽ വിശ്വസിച്ച് വിശ്വസിച്ചാൽ നമ്മുടെ ഒരു ഓട്ടോ സജഷൻ പോലെയോ നമ്മുടെ മനസ്സിനെ കൂടുതൽ എന്താ പഠിച്ചേ ശക്തീകരിച്ചോ. ചില ആളുകൾ പറയുമല്ലോ പ്രാർത്ഥിക്കുന്നവർക്ക് അത് ആരോട് പ്രാർത്ഥിക്കാതെ എന്തുകൊണ്ട് പെട്ടെന്ന് രോഗസൗഖ്യം ഉണ്ടാകുന്നു. ഞാൻ പറഞ്ഞ അനുഭവ രോഗസൗഖ്യത്തെ കുറിച്ചല്ല, എന്താണ് ഡോക്ടേഴ്സൊക്കെ പറയുമോ, ഡോക്ടേഴ്സ് പോലും പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥിക്കുന്നവർക്ക് പെട്ടെന്ന് സൗഖ്യമാകുന്നു, പ്രാർത്ഥിക്കുന്നവർക്ക് ഒത്തിരി കാര്യം പ്രാർത്ഥിക്കുമ്പോൾ കുറച്ച് വി ഹാവ് സം ഫെയ്ത്ത് ഇൻ സംതിങ് അപ്പൊ അങ്ങനെ കുറച്ച് കുറച്ചേക്ക് എന്താ ബോഡി അങ്ങോട്ട് റിയാക്ട് ചെയ്തിരിക്കും. ആ ഫെയ്ത്തൊന്നുമല്ല ഡ്യൂപ്ലിക്കേറ്റ് ഫെയ്ത്ത്, അതൊക്കെ കണ്ണോട് പ്രാർത്ഥിച്ചാൽ ഉണ്ടാകുന്ന ഫെയ്ത്താണ്. അവർ ഫെയ്ത്ത് സംതിങ് ഡിഫറെന്റ്, അവർ ഫെയ്ത്ത് ഇതിൽ ഗാഡ്, അവർ ഫെയ്ത്ത് ഇതിൽ ഗ്രേറ്റ്, ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിക്കുകയാണ്. ഫെയ്ത്ത് എന്ന വാക്ക് തന്നെ വേദപുസ്തകത്തിൽ ഉപയോഗിക്കുന്നത് ട്രസ്റ്റ് എന്ന അർത്ഥത്തിലാണ്, ആശ്രയിക്കുക. നമ്മളുടെ ആശ്രയം പോകുന്നതാണ് ഫെയ്ത്ത് ഉണ്ടാകുന്നത്, അല്ലാതെ നമ്മുടെ ആശ്രയം ആശ്രയത്തെ കുറച്ച് ബലപ്പെടുത്തുകയല്ല. When you lose your faith in yourself, you are getting faith in God. പലപ്പോഴും പറയുന്നത് എന്താണെന്നറിയാമോ, നമ്മളിലുള്ള ഫെയ്ത്ത് ആണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഇത് ഒത്തിരി വിശദമായിട്ട് പഠിക്കേണ്ടതായ ഒരു കാര്യമാണ്, പക്ഷെ എൻ്റെ വിഷയമാറം അങ്ങനെ അല്ലാത്തതുകൊണ്ട് ഞാനത് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ, ഫെയ്ത്ത് എന്ന വാക്ക് ദൈവകൃപയിൽ ആശ്രയിക്കുവാൻ നമ്മളെ പഠിപ്പിക്കണം, അല്ലാതെ നമ്മിൽ ആശ്രയിക്കാനോ നമ്മുടെ വിശ്വാസത്തിൽ ആശ്രയിക്കുവാനോ അല്ല. നമ്മുടെ മനസ്സിനെ കുറെ കൂടെ ശക്തിപ്പെടുത്താനുള്ളതല്ല അത്. എല്ലാ മതങ്ങളിലുള്ള ഓട്ടോ സജഷൻസ് ഉണ്ട്, ബുദ്ധിസത്തിലുണ്ട്, മറ്റ് മതങ്ങളിലുണ്ട്. മൈൻഡിന് അതിൻ്റെ പവറുണ്ട്, ഒത്തിരി പവറുണ്ട്. അല്ല, മൈൻഡിന്റെ പവർ പലപ്പോഴും പല ആളുകൾ ഉണ്ടായിരിക്കുന്നുണ്ട്, ഇതൊന്നും വിപ്ലിക്കുന്നുണ്ട്. നമ്മളതിനെ ഇങ്ങോട്ട് കയറ്റി വരാനും കയറ്റി വരുത്താനും ഒരിക്കലും പരിശ്രമിക്കരുത്. നമുക്ക് എപ്പോഴും ആശ്രയിക്കാനുള്ള ദൈവത്തിന്റെ കൃപയും നത്തിങ്ങി, നമുക്ക് അവൻ എന്ത് തന്നാലും അത് ദൈവത്തിന്റെ കൃപയാണ്. നിങ്ങളുടെ ഫെയ്ത്ത് വർദ്ധിച്ചത് കൊണ്ട് മാത്രമൊന്നും ഫെയ്ത്തിനെ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മൈൻഡ് കുറെ കൂടെ സ്ട്രോങ് ആയതെന്നുള്ള ദൈവം നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്തൊന്നുമില്ല. ദൈവത്തിന് ഒരു വിഷയമല്ല, ദൈവം നോക്കുന്നത് നിങ്ങൾ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തിന്റെ കൃപയാണ് വലുതും നിങ്ങൾ മനസ്സിലാക്കുന്നതാണ്. ഒറ്റ ഉദാഹരണം മാത്രമേ ഞാൻ എന്റെ സമയത്തിന്റെ കുറവ് കൊണ്ടുപോലും പറയാം, ഇതിൽ ഇങ്ങനെ പറയാം. ലൂസ് അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു ഉപമയുണ്ട്, നിങ്ങൾ പറയുന്ന ഒഴുകുകയോ മേയ്ക്കുകയോ ചെയ്യുന്ന ഒരു ദാസനുണ്ടെന്നിരിക്കുക. അവൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ, ഞാൻ അതേ പറയണം, രാവിലെ മുതൽ വൈകുന്നേരം വരെ വയസ്സ് അധ്വാനിച്ചതിന് ശേഷം മടങ്ങി വരുന്ന സമയത്ത് യജമാൻ നമ്മൾ പറയുകയാണ് നീ എനിക്ക് പോയി ഭക്ഷണം ഒഴുകുക. അല്ലാതെ അവൻ ഒരിക്കലും പറയുന്നില്ല നീ വന്ന ഭക്ഷണത്തിൽ ഇരിക്കാതെ. അവൻ വീണ്ടും ഭക്ഷണം ഒരുക്കുന്ന ഭക്ഷണം ഒരുക്കി കഴിഞ്ഞിട്ട് എന്നാൽ അന്നേരം വേണ്ടി അവനോട് പറയുന്നില്ല നീ എന്റെ കൂടെ വന്ന് കഴിക്കാൻ പറയുന്നില്ല. അവൻ പറയുന്നത് നീ എനിക്ക് വിളമ്പ്, വിളമ്പി കഴിഞ്ഞിട്ട് ആ ഈ യജമാൻ കഴിച്ച് ഏപ്പൊക്കെ പോയിട്ട് കഴിഞ്ഞിട്ടുള്ള ഞാൻ നീ പോയി വെള്ളം കഴിച്ചു. എന്നിട്ട് അവൻ പോയി കഴിച്ചു കഴിയുമ്പോൾ ഇവൻ പറയുന്നത് ഞാൻ പ്രയോജനമില്ലാത്ത ദാസൻ, അല്ലെങ്കിൽ ഞാൻ അയോഗ്യനായ ദാസൻ, ഞാൻ അൻപ് നിർമ്മിച്ചവൻ പ്രയോജനമില്ലാത്ത ദാസൻ എന്നതിനേക്കാൾ അയോഗ്യനായ ദാസൻ, ഞാൻ ചെയ്യേണ്ടത് ചെയ്തിട്ടുള്ളൂ എന്നാണ്. നോക്കുക, ഇവനൊരു മൾട്ടി ഫീൽഡ് പേഴ്സണാലിറ്റിയാണ്, അത് നമ്മൾ മനസ്സിലാക്കുക. ഒന്നാമത് ഇവൻ ഉഴാനും അറിയാം, മേയ്ക്കാനും അറിയാം. രണ്ടാമത് ഇവൻ വളരെ ഫെയ്ത്ത്ഫുള്ളാണ്, അവൻ രാവിലെ പോയി വൈകുന്നേരം വരെ അധ്വാനിച്ചു. അതിനുശേഷമാണ് ഇവൻ തിരിച്ചു വരുന്നത്, രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ 12 മണിക്കൂർ അധ്വാനിച്ചതിന് ശേഷവും വരുമ്പോൾ ഒഴുകും വെള്ളം പോലും കൊടുക്കാതെ യജമാനം പറയാണ് എനിക്ക് ഭക്ഷണം ഉണ്ടാകാൻ. അക്കാലത്ത് പരസ്യത്തിൽ വെള്ളത്തിന് മുറയ്ക്ക് ഭയങ്കര ക്ഷാമം മുതൽ ദൂരത്തിൽ പോയി, പക്ഷെ ഭക്ഷണവും വെള്ളം കൊണ്ടുവന്നു വിറവ് കൊണ്ടുവന്നു. അവന് കഞ്ഞി ഉണ്ടാക്കാനായിരുന്നെങ്കിൽ കഞ്ഞിയും എന്തെങ്കിലും പയറൊന്നും മതിയായിരിക്കും, പക്ഷെ യജമാനം ഉണ്ടാക്കുകയാണെങ്കിൽ എന്ത് പറഞ്ഞു പല വിശത്തുണ്ടാക്കണം. എന്തുകൊണ്ട് യജമാൻ ഇത്ര നേരം കാത്തുനിന്ന് അറിയാമോ, ഈ വെരി ഗുഡ് കുക്ക്, അവൻ നല്ലൊരു കുക്ക് ആയതുകൊണ്ടാണ്. അപ്പൊ അവന് ഉഴാൻ അറിയാം, ഹി ക്യാൻ പ്ലൗ, ഹി ക്യാൻ ടെൻഡ്, ഹി ക്യാൻ കുക്ക്, ഹി ക്യാൻ ബി എന്നല്ല, നീ എനിക്ക് വിളമ്പ് തരാൻ പറയുന്നത് കഴിയും, അവന് നന്നായിട്ട് മേക്കണമെങ്കിൽ സൂക്ഷിക്കാനറിയാം. ഇങ്ങനൊരു മൾട്ടി ഫീൽഡ് പേഴ്സണാലിറ്റി രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ചിട്ട് വീണ്ടും കഷ്ടപ്പെട്ട യജമാനു വേണ്ടി പണിയെടുത്തിട്ട് ഏറ്റവും ഒടുവിൽ രാത്രിയിൽ കിടക്കാൻ പോകുമ്പോൾ പറയുന്നത് ഞാൻ പ്രയോജനമില്ലാത്തതാസൻ, ഞാൻ അയോഗ്യനായ ദാസൻ, ചെയ്യേണ്ടത് ചെയ്തിട്ടുള്ളൂ. ഈ ഉമ്മന്റെ അർത്ഥം എന്താണ്? മിക്ക സമയങ്ങളിൽ നമ്മൾ പറയും നമ്മളും അങ്ങനെ പറയാനുള്ളതേ, നമ്മൾ എന്തെല്ലാം ചെയ്താലും ഞാനൊന്നും ചെയ്തെന്ന് പറയരുത്. ഇതൊന്നും പറയാനൊന്നുമല്ല ആ ഉപമ ഉപയോഗിച്ചിരിക്കുന്നത്, ആ ഉപമ എന്തിനാ ഉപയോഗിച്ചിരിക്കുന്നത് അവിടെ തന്നെ എഴുതുന്നുണ്ട്. അപ്പോസ്തലന്മാർ കർത്താവിന്റെ ഭർത്താവ് ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു കൊടുക്കണേ എന്ന് പറഞ്ഞതിന് പറഞ്ഞ ഉപമയാണ്. ദാറ്റ് മീൻസ് അത് ഏറ്റവും ഒടുവിൽ കർത്താവ് പറയാണ് അങ്ങനെ തന്നെ നിങ്ങളും നിങ്ങൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തതിന് ശേഷം പോയി ഞങ്ങൾ അപ്രയോജനപ്പെടുത്തിയന്മാർ എന്ന് പറയും. പറഞ്ഞാൽ എന്താ ഗുണം ഉണ്ടാകും? വിശ്വാസം വർദ്ധിച്ചു. അതങ്ങ് വിശ്വാസം വർദ്ധിച്ചു വരുമ്പോൾ അതാണ് ഫെയ്ത്ത്, ബിബ്ലിക്കൽ ഫെയ്ത്തിന്റെ പ്രത്യേകതയാണ്. ബിബ്ലിക്കൽ ഫെയ്ത്താണെന്ന് അറിയാൻ എന്താണെന്ന് അറിയാനുള്ള ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞത്, എന്റെ വിഷയം പറ്റി ഞാൻ സാധാരണ സംസാരിക്കുന്നതല്ല, എങ്കിലും ഞാൻ പറയുക എന്താണെന്നറിയാം. അതിന്റെ അർത്ഥം ഈ ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ട് ഇവരൊരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ആയിട്ട്, ഇവർ ഫെയ്ത്ത്ഫുൾ ആയിട്ട്, ഹാർഡ് വർക്കിംഗ് ആയിട്ട്, യജമാനോട് കൂറുള്ളവനായിട്ട് അവൻ പറയുന്നത്, ഞാൻ ഇവന്റെ ദാസനായിരിക്കുന്നത് എന്റെ എന്തെങ്കിലും പ്രത്യേകത കൊണ്ടല്ല, പ്രത്യുത അവന്റെ കാരുണ്യം കൊണ്ടാണ്, ഞാൻ അയോഗ്യദാസനാണ്. കാര്യം അയോഗ്യദാസനെ ആരും ചെയ്തിട്ടില്ല, ജോലിക്ക് കിട്ടത്തില്ല. എംപ്ലോയി അവനെ ഒരിക്കലും ജോലിക്ക് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇവൻ പറയുന്നത്, ഞാൻ ചെയ്ത എന്തെങ്കിലും കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഇവന്റെ ദാസനാകാനുള്ള യോഗ്യത ഇല്ല. വീണ്ടും ഇവൻ എന്നെ എന്റെ അവന്റെ ദാസനാക്കിയിരിക്കുന്നത് അവന്റെ കരുണ കൊണ്ട് മാത്രമാണ്. അതാണ് വാസ്തവത്തിൽ വിശ്വാസം വർദ്ധിക്കാനുള്ള മാർഗം. എന്താണെന്നറിയാമോ, അവനിലുള്ള വിശ്വാസം അവനില്ല. അവനൊന്നും ഡിമാൻഡ് ചെയ്യുന്നില്ല, അവനൊരിക്കലും പറയുന്നില്ല. എന്നെ പറഞ്ഞ ഒരു കാര്യം ആലോചിക്കും, നമ്മുടെ കാര്യം പറഞ്ഞേക്കണം, എന്നെ പോലെ ഫീൽഡാക്ക് ഒരാളെ കിട്ടണമെങ്കിൽ നീ സഹതിരിക്കണം ഇല്ലേ. ഞാൻ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി അത് തന്നെയല്ല, ഞാൻ എത്രമാത്രം പേഴ്സണാണെന്ന് ഞാൻ ആലോചിക്കണം, ഞാൻ എത്രമാത്രം ഹാർഡ് വർക്കിംഗ് ആണെന്ന് ഞാൻ ആലോചിക്കണം, ഞാൻ എത്ര കൂടുതലാണെന്ന് ഞാൻ ആലോചിക്കണം. ഇന്നൊന്നും പറയുന്നില്ല, ഇന്നും പറയുന്നത് ഐ ഡോണ്ട് തിങ്ക് അബൌട്ട് ദാറ്റ്. ഞാൻ അതിനെ കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല. ഐ എം നോ ബഡി, ഐ എം അൺവർത്തി സെർവന്റ്. അവൻ അവന്റേതായ യാതൊരു കാര്യങ്ങളിലും ആശ്രയിക്കുന്നില്ല. അവൻ ചെയ്തതിലോ അവന്റെ സ്വഭാവത്തിലോ അവന്റെ കഴിവുകളിലോ അവന്റെ ഹാർഡ് വർക്കിങ്ങിലോ ഒന്നും അവൻ ആശ്രയിക്കുന്നില്ല. അവൻ പറയുന്നത്, എന്റെ യജമാനന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് ഞാൻ അവന്റെ ദാസനായിരിക്കുന്നതെന്നാണ്. നമ്മളൊക്കെ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്തൊക്കെ പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നത്, കർത്താവെ കഴിഞ്ഞ 27 വർഷങ്ങളായി നിന്റെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ നിന്റെ വിശ്വാസത്തിൽ വളരുമാറ്റി ഇടയാക്കിയതിനെ ഓർക്കണമേ കർത്താവെ, കർത്താവെ ഞാൻ കഷ്ടതയിലൂടെ കടന്നു പോയതിനെ നീ ഓർക്കണമേ കർത്താവെ, ഞാൻ മടക്കേണ്ടിയേക്ക് പൈസ അയച്ചതിനെ നീ ഓർക്കണമേ കർത്താവെ, അവധി കിട്ടിയപ്പം ഞാൻ രണ്ട് പരസ്യവും നടത്തിയതിനെ നീ ഓർക്കണമേ കർത്താവെ എന്നൊക്കെ നമ്മൾ പറയുന്നു. ഇതൊന്നും അവിടെ അക്കൗണ്ടിൽ ഒന്നുമില്ല. ഇത് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ എന്താ പറ്റുന്നറിയാമോ, you are having faith in you, നിങ്ങളിലാണ് നിങ്ങളുടെ faith. നമ്മൾ ചെയ്തതിനെ കുറിച്ചും നമ്മൾ ആരാണെന്നതിനെ കുറിച്ചും നമ്മൾ ചെയ്തതിനെ കുറിച്ചും ആരെങ്കിലും വർത്തമാനം പറയുന്നുണ്ട്, മനസ്സിലാക്കുക, അവർ ദൈവവിശ്വാസം ഇല്ലാത്തവരാണ്, അവർ ദൈവത്തിൽ അനാശ്രയം ഇല്ലാത്തവരാണ്. ഞാൻ ചെയ്ത പ്രവൃത്തികളെ കുറിച്ച് ഞാൻ 4,000 വാക്കി പറയുകയാണെങ്കിൽ ഞാൻ ദൈവവിശ്വാസം ഇല്ലാത്തവർ, ദൈവത്തിന് ആശ്രയം ഇല്ലാത്തവരാണ്. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കണമെങ്കിൽ എന്നിലുള്ള ആശ്രയം പൂർണ്ണമായിട്ട് പോകണം. അതാണ് ഞാൻ പറഞ്ഞത്, ഫെയ്ത്ത് എന്ന് പറയുന്നത്, when you lose faith in you, then you will have faith in God. നിങ്ങളിൽ ഉള്ള വിശ്വാസം നിങ്ങൾക്ക് നഷ്ടപ്പെടാതെ, നിങ്ങളിൽ ഉള്ള ആശ്രയം നിങ്ങൾക്ക് നഷ്ടപ്പെടാതെ, നിങ്ങൾക്ക് ഒരിക്കലും ദൈവത്തിൽ വിശ്വസിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇന്ന് പ്രവാചകന്മാർ വന്ന് പറയുന്ന വിശ്വാസം വർദ്ധിപ്പിക്കുന്ന കാര്യമുണ്ടല്ലോ, ലീവ് ഇറ്റ്. അതായത് നിങ്ങളിൽ ഉള്ള ആശ്രയം വർദ്ധിപ്പിക്കുകയാണ്. 21 വെള്ളിയാഴ്ച ബഹുമാനമായ പ്രവാചകർ നിങ്ങളൊക്കെ മിക്കപ്പോഴും അപ്പോഴും നിങ്ങളുടെ ആശ്രയം നിങ്ങൾ നിങ്ങൾ ഡിമാൻഡ് ചെയ്യുന്ന അതിന്റെ പേരായിരിക്കും. കർത്താവ് 21 വെള്ളിയാഴ്ച ഞാൻ ഉപവാസം എടുത്തതിനെ നീ ഓർക്കണമേ കർത്താവെ, രാത്രി ഓരോരോ കണ്ണി കൊടുക്കുക ഞാൻ ഓർക്കണേ കർത്താവെ, നോ വേ കർത്താവെ, മാറത്തടിച്ച് കരഞ്ഞുകൊണ്ട് എനിക്ക് നിന്റെ കരണ സാധകരമൊന്നുമില്ല, എനിക്ക് ഡിമാൻഡ് ചെയ്യാനൊന്നുമില്ല, നീ എന്നെ സഹായിക്കുന്ന വിജയത്തിന് നീ പറയുന്നവനോടാണ്, അവനാണ് നീതികരിക്കപ്പെട്ടവനായി മടങ്ങി പോകുന്നത്, അവനാണ് ദൈവത്തിന്റെ കരുണ ലഭിക്കുന്നത്, ദൈവത്തിന്റെ കരുണ യാത്രയ്ക്കാണ് നമ്മൾ പഠിക്കാൻ ചെയ്യുന്നത്. നിങ്ങൾ ചെയ്തതൊന്നും ദൈവത്തിന്റെ അത് നമ്മുടെ എക്കൗണ്ടിൽ ഇല്ല, അത് ആദ്യം മനസ്സിലാണ്. ഇവിടെ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ചെല്ലാൻ പറ്റുന്ന ഒരേ ഒരു സീറ്റ് നിങ്ങൾ വെച്ചിട്ടുണ്ട്, പിന്നെ വളരെ അദ്ദേഹം മനസ്സിലാക്കി ഇവിടെ നിന്ന് ഒരുപാട് പ്രതീക്ഷ വെച്ചിട്ടില്ല, പ്രതിഫലത്തിൽ പ്രതീക്ഷ ഇവിടെ വെച്ചിട്ടില്ല, അതൊക്കെ അങ്ങ് മോളാണ്. ഭൂമിയിൽ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ദൈവത്തെ കാണാനായിട്ട് നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുന്ന ഒരേ ഒരു സീറ്റ് ഉണ്ട്, അത് കൃപാസനമാണ്. തട്ടസമയത്ത് കരുണ ലഭിക്കുന്നവരെ കൃപാസനത്തിന്റെ കടത്തു വരുവാൻ നമ്മൾ എന്തുമാത്രം ഡിമാൻഡാണ് ദൈവത്തിൽ നിന്ന് കിട്ടുന്നത്. ദൈവം നമ്മളെ സഹിക്കുന്നുണ്ടോന്ന് ആലോചിച്ചാണ് ഇത്രത്തോളം യോഗ സഹായിക്കുന്നുള്ള മാത്രം പലപ്പോഴും എന്റെ ഭാര്യ പറഞ്ഞത് അങ്ങനെ പറഞ്ഞതിനേക്കാളും ഇത്രത്തോളം യോഗയെ സഹിക്കട്ടെ എന്ന് പറയുന്നതാണ്, ഇത്രത്തോളം യോഗ സഹായിക്കുന്ന പറയുന്നതിനേക്കാൾ ഇത്രത്തോളം യോഗ സഹിക്കണ്ട പലപ്പോഴും കർത്താവ് നമ്മൾ സഹിക്കുകയാണ്, അല്ലാതെ സഹായിക്കുന്നു എന്നുള്ളൊരു പറഞ്ഞു നമ്മൾ സഹിക്കുന്നു ഇല്ലേ. ഫ്രീ കൃപയാകുന്ന വിശ്വാസം മൂലം നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കൃപയാണ്. പ്രധാനം രക്ഷ എന്ന് പറയുന്നത് യേശുവിന്റെ കൃപയാണ്, അവൻ നമ്മളെ രക്ഷിക്കുകയാണ്. കർത്താവായ യേശു വിശ്വസിക്കുക എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷപ്രാപിക്കും. യേശുവിന്റെ കർത്തൃത്വം നമ്മൾ അംഗീകരിക്കേണ്ട ഇനിഷ്യേറ്റ് ഒരു കാര്യമാണ്. യേശു രക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ രക്ഷന്റെ പ്രവർത്തി പറയുന്നത് കർത്താവ് ഇനിഷ്യേറ്റ് ചെയ്യുന്ന കാര്യമാണ്. ദ സേവിംഗ് ആക്ട് ഈസ് ഇനിഷ്യേറ്റഡ് ബൈ ദ സേവിയർ. അത് നമ്മളെ ഇനി നമ്മളെ കർത്താവാക്കാണെന്ന് നമ്മൾ രക്ഷിക്കുന്നു. ഈ നമ്മുടെ രക്ഷകനാണെന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്, ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാ മെസ്സേജ് സ്റ്റേഷൻസിലെയും
അവിടെ വീടുകളിലെല്ലാം ഭൂമിശാസ്ത്രമൊന്നും കേൾക്കില്ല. ഞാൻ പന്ന എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ നമ്മുടെ ഡയമണ്ട് മൈൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡയമണ്ട് പറയാം. അവിടെ ഞങ്ങൾക്ക് അവർ ഇന്നലെ പറഞ്ഞുണ്ട്. അപ്പോൾ ഞാൻ മിഷൻ സ്റ്റേഷനിൽ നിന്ന് വന്നപ്പോൾ അതിന്റെ പുറകിലത്തെ കുറച്ച് സ്ഥലമുണ്ട്, അവിടെ ഈ വെള്ളം മുകളിലോട്ട് കയറാത്തതുകൊണ്ട് പൈപ്പിൽ വരുന്നുണ്ട്, മുകളിലോട്ട് കയറാത്തതുകൊണ്ട് ഒരു 5 feet താഴെ ഒരു കുഴി കുടിച്ച് ഒരു ചായം കൊണ്ടാക്കുന്നുണ്ട്. അതിന്റെ മുകളിൽ ഒരു പണ ഇടുന്നുണ്ട്. ആക്ച്വലി ഞാനത് കണ്ടില്ല. ഞാൻ ശ്രേയാണ് അവർക്ക് 2.5 feet. ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ അങ്ങോട്ട് ഇങ്ങനെ നോക്കി പെട്ടെന്ന് രാവിലെ ചുമ്മാ നടക്കണം ഇവര് പായകളാണെങ്കിൽ തൗണ്ടി മൃങ്ങു കൊണ്ടു നേരെ താഴെ വന്നു. ഈ ശബ്ദം കേട്ടോ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കൊച്ചു താഴോട്ട് പോകുന്നതാണ്. 5 feet അവർ തന്നെ 1.5 feet പോയി 5 feet താഴേക്ക്. ഞാൻ പെട്ടെന്ന് ചാടി ഓൾമോസ്റ്റ് അവളുടെ താഴോട്ട് തല താഴോട്ട് പോകണം. ചാരി കടപ്പെടുത്തുന്ന കേട്ട് ഞാൻ കട്ടിക്കാലത്തേക്ക് വലിച്ചു വേണ്ടി കടപ്പെടുത്തുന്നത് ഞാൻ അതിനെ വലിച്ചു കൂട്ടി എടുത്തു. വലിച്ചു കൂട്ടി എടുത്തത് കൊണ്ട് അവള് സ്നാനപ്പെടുന്ന അവള് പറയുന്നു അവരോട് തിരുവോത്താലം കൊടുക്കുമ്പോൾ കുറച്ച് അവൾ വാശി വരുന്നത്. അപ്പൊ എന്നെ സ്ഥാനപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് എനിക്ക് പറഞ്ഞു ഒപ്പിക്കാനൊന്നും അവളിക്കാൻ പറഞ്ഞു പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത് ഞാൻ അവളുടെ സേവിയറാവുകയാണ്. ഇതിന് ഞാൻ ഡോക്ടർ അവളെ രക്ഷിച്ചു. ഞാൻ അവളുടെ സേവിയറായിരുന്നു. ദാറ്റ് ഈസ് എ സിംഗിൾ ആക്ട്. ഞാൻ ചെയ്ത കാര്യമാണ്. ഞാൻ അന്ന് ഞാൻ അവളെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ അവൾ മരിച്ചുപോയി. എന്നാൽ 25-ാമത്തെ വയസ്സിൽ അവൾ എന്നെ കാണുമ്പോൾ എല്ലാം കെട്ടിപ്പിടിച്ച് എന്നോട് പറയാൻ പറ്റും 2.5 വയസ്സുള്ളപ്പോൾ പന്നായിനെ ജലത്തിൽ വെച്ച് എന്നെ രക്ഷിച്ചതിനെ രക്ഷപ്പെടാമെന്നാണ് വിളിക്കുന്നതെങ്കിൽ നല്ല അടിപിടിച്ചുകൊടുക്കാൻ എനിക്ക് തോന്നുന്നത് അല്ലേ. ആ റിലേഷൻ എന്തിനെ വെച്ചുകൊണ്ടു ചെയ്യണം. അല്ലാതെ ആ രക്ഷകൾ എന്ന് പറയുന്നത് ഒരു നിമിഷാന്തത്തിൽ സംഭവിച്ച കാര്യമാണ്. നമ്മളത് മറന്നേ പോവുക എന്നുള്ളത് തന്നെ പറഞ്ഞത് നന്ദിയില്ലാതാവുക എന്നുള്ളതല്ല. യേശു ക്രിസ്തുവുമായിട്ടുള്ള റിലേഷൻ നമ്മൾ വർദ്ധിക്കണം. ഞാൻ പറയാൻ പോകുന്നത് ആക്ച്വലി ഈ ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി ദൈവമായിട്ടുള്ള റിലേഷൻ കർത്താവുമായിട്ടുള്ള റിലേഷന്റെ ആ വളർച്ചയാണ്. അതിനെ കുറിച്ച് നിങ്ങൾ പറയാം. ആ റിലേഷൻ വർദ്ധിക്കുമ്പോഴാണ് നമ്മൾ കർത്താവുള്ള സ്നേഹം വർദ്ധിച്ചു വരുന്നത്. ഈ ഓണ്ടാളത്തോടെ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്നത്തെ സഭയിൽ ഏറ്റവും വലിയ പ്രശ്നം ഇറ്റേണൽ ചൈൽഡ്ഹുഡൊക്കെ വിരിവരുന്നു. എന്നും ശിശുക്കളാണ്. എന്നും 40 വർഷം മുമ്പ് പാടിയ പാട്ട് തന്നെ എന്നും പാടിക്കൊണ്ടിരിക്കുന്നു. 40 വർഷം മുമ്പ് അല്ലെങ്കിൽ 25 വർഷം മുമ്പ് അല്ലെങ്കിൽ 12 വർഷം മുമ്പ് രക്ഷിക്കപ്പെട്ടപ്പോൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന തന്നെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ നേഴ്സറി പ്രയർ പോലെ ഒരു തീരെ കൊച്ചു പ്രായത്തിൽ നമ്മൾ കൊച്ചിനെ പഠിപ്പിക്കുമല്ലോ, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമല്ലോ തീരെ കൊച്ചു കൂടാതെ ബ്ലസ് അപ്പ ബ്ലസ് അമ്മ ബ്ലസ് എവരിബഡി ഇല്ലേ. അപ്പേ അപ്പയാണെങ്കിലിരിക്കുന്നത്, അമ്മ അനുഗ്രഹിക്കുന്നത്, എല്ലാവരും അനുഗ്രഹിക്കുന്നത്, യേശുവിന് അവർ തന്നെ ആ കുറച്ച് കഴിയുമ്പോൾ കൊച്ചു പിള്ളേരുടെ കൊച്ചു പേര് കുറച്ചുകൂടെ മാറ്റും അല്ലേ. കുറച്ചുകൂടെ എല്ലാവർക്കും അപ്പം അനുഗ്രഹിക്കണം, അമ്മ അനുഗ്രഹിക്കണം, അച്ഛാച്ചനെ അനുഗ്രഹിക്കണം, ചേച്ചിയെ അനുഗ്രഹിക്കണം, യേശുവിന് അവർ തന്നെയാണ്. സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ചിലപ്പോൾ കൂട്ടിന്നിരിക്കും. അപ്പം അനുഗ്രഹിക്കണം, അമ്മ അനുഗ്രഹിക്കണം, അച്ഛാച്ചനെ അനുഗ്രഹിക്കണം, രേഷ്മയെ അനുഗ്രഹിക്കണം, സുനിലിനെ അനുഗ്രഹിക്കണം, സുനീതിനെ അനുഗ്രഹിക്കണം, യേശുവിന് അവർ തന്നെയാണ്. പേര് കൂടി നല്ല പ്രാർത്ഥന വ്യത്യാസം ഒന്നും ഇല്ലേ. നമ്മള് സവായോഗത്തിന് വന്നാലും അല്ലെങ്കിൽ 12 വർഷം രക്ഷിക്കപ്പെട്ടത് ഇതൊക്കെ തന്നെയാണ്. നമ്മുടെ ആ ലിസ്റ്റിൽ ഇച്ചിലൂടെ പേരണമെന്നുള്ളത് ബ്ലസ്മി ബ്ലസ്മി ഗിമി ഗിമിന്നെ ഉള്ളു നമ്മുടെ പ്രാർത്ഥന. അല്ലാതെ എന്താ പ്രാർത്ഥന? വി ആർ നോട്ട് ഗ്രോയിങ്, വി ആർ ചിൽഡ്രൻ, വി ആർ ഇൻഫന്റ്. ഞാൻ പറയുന്ന യാഥാർത്ഥ്യമാണ് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ശിശുക്കളാണ്. നമുക്ക് ഇന്നും യേശുവായിട്ടുള്ള ബന്ധം 12-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 12-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 50-ാമത്തെ വയസ്സിൽ ഞാൻ ലോകത്തിന്റെ പുറകെ ഓടുകയായിരുന്നു കർത്താവിനെ രക്ഷിച്ചു. രക്ഷിച്ചു, ദാറ്റ് ഇസ് ഓവർ. വാട്ട് ഈസ് യുവർ ക്രൈസ്റ്റ് എക്സ്പീരിയൻസ് നൗ? യേശു ക്രിസ്തുമായിട്ടുള്ള നിന്റെ ബന്ധം ഇപ്പോഴെന്താണ്? ഇപ്പൊ നീ പാടുന്ന പാട്ടെന്താണ്? ഇപ്പൊ നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താണ്? എങ്ങനെയാണ് നീ ഗ്രോ ചെയ്യുന്നത്? ആ ക്രിസ്ത്യൻ ഗ്രോത്ത് ഉണ്ടാകുന്നില്ലെങ്കിൽ ഈ പിള്ളേരുടെ ഒരു പ്രത്യേകതയാണ്. പിള്ളേർക്ക് എപ്പോഴും ചിൽഡ്രൻ ഇൻഫൻസ് ദേ ഓൾവേസ് ആസ്ക് അല്ലേ, അവരെപ്പോഴും അതുക ഇതുക എന്ന് പറഞ്ഞു. വെൻ വി ഗ്രോ, വെൻ വി ആർ ഗ്രോൺ അപ്പ് വി സ്റ്റാർട്ട് ഗിവിങ്. നമ്മൾ വളർന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ താഴെ താഴെ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊന്നുമില്ല. നമ്മൾ വളർന്നു കഴിയുമ്പോൾ നമ്മൾ കൊടുക്കാനാണ് പറഞ്ഞത്. പക്ഷെ നമ്മളിപ്പോഴും പ്രാർത്ഥിക്കുന്നത് താഴെ പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ. ഒരാഴ്ച വാർത്ത കണ്ടില്ലെങ്കിൽ വാർത്ത വീട്ടിൽ വന്നില്ലെങ്കിൽ പ്രയാസം അല്ലെ. കൊച്ചു പിള്ളേരെ പോലെ നമ്മൾ ഇതിന്റെ വെറും ഇൻഫൈറ്റ് അല്ലേ. 25 വർഷമായി രക്ഷിക്കപ്പെടുന്നതിന് എന്താ കാര്യം? ഈ അത് ഇൻഫൈറ്റ്. അതുകൊണ്ടല്ലേ ചില്ലറ കാര്യങ്ങൾ ഒരുപാടുണ്ടാകുന്നു. ഈ കൊച്ചു പിള്ളേരെ എന്തോ ഒരു ചെറിയ കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടാകുന്നില്ലേ. അവരത് മറക്കുകയും ചെയ്യും. നമ്മൾ അവരെ പോയി വഴക്കുണ്ടാക്കുന്ന ഉണ്ടായപ്പോഴാണ് മറക്കാതിരിക്കുന്നത്. സാറ്റ് വളരെ പോയാണ് വെരി സ്മോൾ തിങ്. എന്തുകൊണ്ടാണ്? വി ആർ ഇൻഫൻറ്റ്. നമ്മൾ ശിശുക്കളാണ്, ഇൻഫൻസാണ്. ദാറ്റ് ഇസ് നോട്ട് ഗ്രോ, ദാറ്റ് ഇസ് നോട്ട് ഡിസൈപ്പിൾഷിപ്പ്. ഒരു ഡിസൈപ്പിൾ ഒരിക്കലും ഇൻഫൻറ്റ് ആയിരിക്കത്തില്ല.
അവൻ അവന്റെ റിലേഷൻഷിപ്പ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവൻ യേശുവിനെ കർത്താവായി മനസ്സിലാക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ കർത്തൃത്വം അംഗീകരിക്കുകയാണ്. യേശു ക്രിസ്തു പറയുന്നതനുസരിച്ച് ജീവിക്കുവാൻ അവൻ അവനെ തന്നെ സമർപ്പിക്കണം. അവൻ അവൻ ജീവിക്കാൻ സമർപ്പിക്കുക തന്നെയല്ല, അവൻ യേശുവിന്റെ വാക്കുകളെ കേൾക്കുകയാണ്. അവൻ ലോകത്തോട് പറയുകയാണ്. റോമൻ ചാപ്റ്റർ 10:9 യേശുവിനെ കർത്താവ് എന്ന് വായിക്കൊണ്ട് യേശു പറയുകയും ദൈവം മരിച്ചവരിൽ നിന്ന് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ രക്ഷിക്കപ്പെടും. അവിടെ യേശുവിനെ കർത്താവ് എന്ന് വായിക്കൊണ്ട് യേശു പറയുക, ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ രക്ഷിക്കപ്പെടും. വായിക്കൊണ്ട് രക്ഷയ്ക്കായി യേശു പറയുകയും യേശുവിനെ കർത്താവ് കുറിയോ രാജാവ് എന്ന് വായിക്കൊണ്ട് ഏറ്റു പറയുന്നതാണ് രക്ഷയ്ക്കുള്ള മാർഗം. യഹൂദന്മാരോടുള്ള ബന്ധത്തിലാണ് ഈ പാസേജ് പറയുന്നത്. ഏത് പാസേജ് പഠിക്കുമ്പോഴും എന്റെ പശ്ചാത്തലം ഒന്ന് മനസ്സിലാക്കിയാൽ കുറെ കൂടെ ഈസിയായിട്ട് നമുക്ക് മനസ്സിലാക്കാം. യഹൂദന്മാരുടെ ബന്ധത്തിൽ ഈ പാസേജ് പറയുമ്പോൾ യേശുവിനെ ദൈവം മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന ക്രിസ്തു സംഭവം ഹൃദയം കൊണ്ട് വിശ്വസിക്കണം എന്നവരോട് പറയുന്നു. അത് വിശ്വസിക്കുന്ന ഏതെങ്കിലും നീതി ലഭിക്കുന്നു എന്ന് നാലാഭാഗ്യത്തിൽ പറയുന്നത്, വിശ്വാസത്താൽ നീതി ലഭിക്കുന്നതിനെ കുറിച്ച് പറയുന്നത്, അല്ലാതെ ന്യായപ്രമാണത്തിനല്ല നീതി, വിശ്വാസത്താലാണ് നീതി, വിശ്വസിക്കുന്നതിന് നീതി ലഭിക്കുന്ന പറയാനൊക്കെ പറയുന്നത്. നോർമൽ യഹൂദനത്തിൽ വിശ്വസിക്കുന്നില്ല. യേശു ക്രിസ്തുവിനെ ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്നുള്ളത് വിശ്വസിക്കുന്നില്ല. ഒരു മനുഷ്യൻ യേശു ക്രിസ്തുവുമായുള്ള ബന്ധത്തിലേക്ക് വരുമ്പോൾ അവൻ ആദ്യം വിശ്വസിക്കണം ഹൃദയം കൊണ്ടത് ദൈവം അവനെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു. യഹൂദന്മാരുടെ ബന്ധത്തിൽ പറയുന്നു. എന്നാൽ ആ വിശ്വാസം നീതിയുടെ അടിസ്ഥാനം അല്ലാതെ ന്യായപ്രമാണമല്ല. എന്നാൽ ആ രക്ഷിക്കപ്പെടാൻ വിശ്വാസം മാത്രം പോലെ രക്ഷിക്കപ്പെടാൻ എന്തുവേണം? യേശുവിനെ കർത്താവായി ഏറ്റു പറയുകയും വേണം. യേശുവിനെ ജീവിതത്തിൽ കർത്താവാക്കാത്ത വ്യക്തിക്ക് രക്ഷ വളരെ വിദൂരമായ അനുഭവമാണ്. ഇനി ഒന്ന് രണ്ടു പേർക്കും നാലാമത്തെ അഞ്ചാം വാക്യത്തിൽ ഓരോ പറയുന്നത്, ഞങ്ങൾ ക്രിസ്തു യേശുവിനെ കർത്താവ് എന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. ആരോട് പ്രസംഗിക്കുന്ന അറിയാമോ? ഈ ലോകത്തിന്റെ ദൈവം കണ്ണു കുരുടാക്കി അവിശ്വാസികളോട് പ്രസംഗിക്കുന്ന ഭാഗത്തെക്കുറിച്ച് ഭാഗത്ത് പറയുമ്പോഴാണ് ഓരോ പറയുന്നത്. അവരോട് ഞങ്ങൾ പറയുന്നത് ജീവിതത്തിൽ ലോകം അല്ലാതെ സവായത്തിന് മാത്രം പ്രസംഗിക്കുന്നത് മാത്രമൊന്നുമല്ല. ഏറ്റവും ആദ്യം മുതൽ ഒരു കുറയാണ് ഞങ്ങൾ ഒറ്റ പ്രസംഗം കൊണ്ടു ക്രിസ്തു യേശു കർത്താവ്. പ്രഥമ കുറയാണ് ക്രിസ്തു യേശു യേശുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ വിശദീകരിക്കുകയും ഒരു പ്രത്യേക സന്ദർഭത്തിലാണ് പറയുന്നത്. നിങ്ങളുടെ ചുറ്റുപാടും കഷ്ടമുണ്ട്, മറ്റുള്ളവർ നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു. നമ്മളുടെ പ്രതികരണങ്ങളെ നിയന്ത്രിക്കേണ്ടത് ആരാണ്? യേശുവാണ്. യേശുവായിരിക്കണം കർത്തൃത്വം നടത്തുന്നത്. നിങ്ങൾക്ക് ഭീഷണി ഉണ്ടാകുമ്പോൾ, നിങ്ങൾ കഷ്ടമനുഭവിക്കുമ്പോൾ, നിങ്ങൾ ദുരിതമനുഭവിക്കുമ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുന്നത് ആരാണ്? യേശുവാണ്. കർത്താവെന്നുള്ള പദത്തിന്റെ അപര്യാപ്തി എത്ര വലുതാണ് നോക്കുക. അബദ്ധപ്രവർത്തി നമ്മൾ ആദ്യം കണ്ടു, അവൻ വിധികർത്താവാണ്. എന്നാൽ വിധികർത്താവ് എന്ന് മാത്രമല്ല അവൻ ഈ ശിഷ്യൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം ദൂരൂസാണ്. സോറി, കർത്താവ് എന്ന വാക്കിന്റെ വാക്ക് ഗ്രീക്കില് ക്രൂയോസ് ആണ്. ക്രൂയോസ് എന്നുള്ള വാക്കിന്റെ വിപരീത പദം ദൂരൂസ് ആണ്. ആ വിപരീത പദത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ശരിക്കും കർത്താവ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്നാണ്. ദൂരൂസ് പറഞ്ഞ അടിമ അടിമയുടെ വിപരീത പദം എന്താണ്? ഉടമയാണ്. നമ്മളുടെ ഉടമയാണ്. ദാസൻ എന്നുള്ള വാക്കിനേക്കാൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അടിമ എന്ന വാക്കാണ്. ദാസൻ അല്ല, ദാസനാണെങ്കിൽ നമുക്ക് ഒരു പക്ഷേ യജമാനെ മാറ്റാം, പക്ഷെ അടിമയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല, യജമാനെ മാറ്റാൻ പറ്റത്തില്ല. അടിമ നിത്യ ദാസനാണ്, അടിമയ്ക്ക് അവകാശങ്ങളില്ല. യേശുവിനെ കർത്താവെന്ന് നമ്മൾ വിളിക്കുന്നുണ്ടെങ്കിലും അവൻ നമ്മുടെ യജമാനനാണെന്ന് ആണെന്നും നമ്മൾ വെറും അടിമയാണെന്നും നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നില്ല. നമ്മൾ അടിമയാണെങ്കിൽ നമുക്കൊരിക്കലും അവരെ വ്യാഖ്യാപിക്കാൻ കഴിയത്തില്ല. നമ്മൾ പലപ്പോഴും കർത്താവിനോട് നമ്മുടെ പ്രാർത്ഥനയിൽ എല്ലാം വ്യാഖ്യാപിക്കണം, ഡു ലോഡ് ഡു ലോഡ് എന്നാണ് നമ്മൾ പലപ്പോഴും പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് നോ ലോഡാണ്. ഒന്നുകിൽ നമ്മൾ കർത്താവ് പറയുന്നത് കർത്താവ് അത് ചെയ്യണമേ ഇത് ചെയ്യണമേ, അല്ലെങ്കിൽ പറയുന്നു അത് ചെയ്യരുത് കർത്താവ്. ഡു ലോഡ് ആൻഡ് ഡു ലോഡ് നോ ലോഡ്, ഇത് രണ്ടുമാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. എന്നാൽ അവൻ കർത്താവാണെങ്കിൽ നമുക്ക് ആകെ പറയാൻ കഴിയുന്നത് യെസ് ലോഡ് എന്ന് മാത്രം, വേറെ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മളിപ്പോഴും കർത്താവിനോടൊന്നും ആജ്ഞാപിക്കുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം അങ്ങനെയാണല്ലോ. ഞങ്ങളുടെ വീട്ടില് സാധാരണ കുറച്ച് ദിവസം കൂടുമ്പോൾ നമ്മൾ ഞാൻ ആരോട് നമുക്ക് ഞങ്ങൾക്ക് കുറച്ച് റബ്ബറാണ്, റബ്ബർ കുറവാണ്. അപ്പൊ ഈ റബ്ബറെല്ലാം കൂടെ ഈ കടയിൽ കണ്ടു കൊടുക്കുന്ന സമയത്ത് ഞാൻ ഉണ്ടാകുന്നില്ല, ഗതിയാണ് ഞാൻ ചെയ്യുന്നത്. പണ്ടേ കണ്ടങ്ങോട്ട് പോകുന്ന കൂട്ടത്തിൽ പഴയക്കാരൊരു ലിസ്റ്റ് കൊടുത്തിരിക്കും. എന്നിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് റബ്ബറെ കണ്ടിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഈ പഴയ കടയുടെ കമ്പനി ലിസ്റ്റും കടക്കാൻ എടുത്തു വെച്ചിരിക്കും. അവിടുത്തെ കടക്കാരൻ തന്നെ വന്നിട്ട് പിള്ളേരെ വിട്ട് വണ്ടിയുടെ പുറകെ ഇതെല്ലാം കയറ്റി കൊടുക്കും, പൈസ അങ്ങോട്ട് പോയി. ഇതുപോലെ നമ്മൾ പറയുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ലിസ്റ്റ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡു ഡു കാര്യം ഉള്ളവർ, എന്റെ പിള്ളേരുടെ കാര്യം നോക്കണം, എന്റെ ചേട്ടന്റെ കാര്യം നോക്കണം, അഞ്ഞിന്റെ കാര്യം നോക്കണം, എന്റെ വീടിന്റെ കാര്യം നോക്കണം, എന്റെ ജോലിയുടെ കാര്യം നോക്കണം, എല്ലാ കാര്യങ്ങളും ഡു ഡിസൻഡായ ഇല്ലേ കർത്താവ് ഡു ലോ ഡു ലോ എന്നാണ് നമ്മൾ ഇപ്പോഴും പറയുന്നത്. നമ്മൾ ബി കോളിംഗ് ലോ ആൻഡ് ആസ്കിംഗ് ദ സർവന്റ്, നമ്മൾ അങ്ങനെ വിളിക്കുന്നത് കർത്താവെന്നാണെങ്കിലും പ്രേരിപ്പിക്കാനാണ് ആവശ്യപ്പെടുന്നത്. ഇത് നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ വേണമെന്ന് നിർബന്ധം പിടിക്കാം. ചില പത്രം നിർബന്ധമില്ലായിരുന്നു, ഇംഗ്ലീഷ് ഒരു കാരണമുണ്ട്, ട്യൂസ്ഡേ മോർണിംഗ് ലീഡ് യോഗയെ, ഒരു പുസ്തകം തന്നെ ഉണ്ടെന്ന്. ട്യൂസ്ഡേ മോർണിംഗ് ലീഡ് യോഗ എന്ന് പറയുന്ന ആ പേര് കൊടുക്കാൻ കാരണം അതിനകത്ത് പ്രഥമമായി വന്ന കാരണമാണ്. അതിങ്ങനെയാണ് സൺഡേ ഈവനിങ്ങിൽ, സൺഡേ മോർണിംഗിൽ ഒരാൾ പ്രാർത്ഥിക്കാൻ കർത്താവെ ഒരു നീണ്ട ലിസ്റ്റാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്തു തന്നത്. എന്റെ ഏറ്റവും കൂടുതൽ അവൻ പറയുന്നുണ്ട്, ഞാൻ ഇത്രയും ഒരു നീണ്ട ലിസ്റ്റ് ആയതുകൊണ്ട് നീ മൺഡേ മോർണിംഗിൽ തന്നെ എനിക്ക് ഇതെല്ലാം കൂടി ചെയ്തൊന്നും നിർബന്ധമൊന്നുമില്ല, ട്യൂസ്ഡേ മോർണിംഗ് ലീഡ് യോഗ ചൊവ്വാഴ്ച രാവിലെ ആണെങ്കിലും മതി ഇല്ലേ കർത്താവിന് ചില സമയം കൊടുക്കുന്നത്. നമുക്ക് നമ്മൾ ശരിക്കും യേശുവിനെ കർത്താവ് എന്നാണ് മനസ്സിലാക്കുന്നതെങ്കിൽ നമുക്ക് അവനോട് ആജ്ഞാപിക്കാനോ നമ്മൾ അവനോട് അവനെ കൗൺസിൽ ചെയ്യാനുള്ള അവകാശം നമുക്കില്ല. നമ്മൾ അവനോട് പറയാൻ പറ്റുന്ന ഏക കാര്യം യെസ് ലോർഡ് എന്നാണ്. ലോർഡ് എന്ന വാക്ക് നോ എന്നുള്ള വാക്ക് രണ്ടും ഒരുമിച്ച് ചേർത്തില്ല. നോ എന്ന് വിളിച്ച അവനെ ലോർഡ് അല്ല. ഈ പൊതുക്കാരൊക്കെ ചിലപ്പം ഈ ഹയർ ഒഫീഷ്യൽ ആയിട്ടുള്ളവരൊക്കെ ഫോൺ ചെയ്യുമ്പോഴും നമ്മൾ ഫോണിൽ ചെയ്തിരിക്കുന്നതും കാണാൻ പിന്നെ യെസ് യെസ് സർ എന്ന് മാത്രമേ കേട്ടിട്ടുള്ളൂ. ഒരിക്കലൊരു മനുഷ്യൻ ഇങ്ങനെ ഫോൺ ചെയ്തിട്ടുള്ള അവൻ്റെ കാര്യത്തെ പറ്റിയാണ്. അപ്പം പൊതുക്കാരിങ്ങനെ ശരിയാക്കി വരുന്ന ഫോണിൽ അങ്ങനെ തിരക്കിൽ ഡി ജി പി മന്ത്രമാണ് അയാളിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഇയാളോ യെസ് സർ 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 നോ സർ 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 ഇടയ്ക്ക് ഒരു പ്രാവശ്യം നോ സർ എന്ന് വരും. എന്റെ ഭാര്യയ്ക്ക് വേണ്ടി അത്ഭുതം 15 കൊല്ലമായി കല്യാണം കഴിച്ചിട്ട് ഇത്ര നാളായിട്ടും ഇയാളെ എന്നാ ഇയാളുടെ അതോറിറ്റി വിളിക്കുന്ന സമയത്ത് ഒരിക്കലും നോ സർ എന്ന് പറഞ്ഞിട്ടില്ല. ഇത് നിർത്തിയത് ഇവരെ ചോദിച്ചു, ഇപ്പോൾ ഞാൻ എന്റെ കൊല്ലം അച്ഛാ ഞാൻ എത്രയും നാളായിട്ട് ഏമാൻ വിളിക്കുന്ന സമയത്തൊന്നും നോ 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 സർ എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല. എന്തോ പറഞ്ഞപ്പോഴാണ് ഈ നോ സർ എന്ന് പറഞ്ഞത്. ഇതൊക്കെ ഒരിക്കലും അയപ്പായിരുന്നു. നേരം പറഞ്ഞു എടി അയാൾ ചോദിക്കുക എപ്പോഴും എപ്പോഴേക്കും ഇയാൾക്കാർ പറയുന്നത് എനിക്ക് നാളെ കയറുന്നു. അന്നേരം ഞാൻ പറഞ്ഞത് നോർത്ത് കയറുന്നു. വാസ്തവത്തിൽ അവൻ യജമാനാണെങ്കിൽ ആ സമയത്ത് നമുക്കൊരു നോർത്തോടെ പറയാൻ പറ്റുള്ളൂ, അല്ലാത്ത സമയത്ത് നമുക്ക് എന്താ പറയാൻ പറ്റുള്ളൂ. യെസ് ഞാൻ തമാശ പറഞ്ഞു തരും, അതൊരു ഫാക്ടാണ്. നമുക്ക് സീ ഇസ് ലോവർ, അവൻ യജമാനനാണ്, അവന് വേറെ ഒന്നും ഹീവിസായി എനിക്ക് ഏത് കളിക്കാൻ ഒന്നും അവകാശപ്പെടാനായിട്ടില്ല. കാരണം അവൻ എന്റെ ഉടമയാണ്, അവൻ എന്റെ യജമാനാണ്, യേശു കർത്താവാണ്. കർത്താവാണെങ്കിൽ നമ്മൾ അവന്റെ സമ്പത്താണ്. ഉടമ എന്നുള്ള വാക്ക് എന്താണ്? ഒരു ഉടമ സി അടിമയും ഉടമയും അടിമ ഉടമയുടെ സമ്പത്താണ്, സ്വത്താണ്. നമ്മൾ യേശുവിന്റെ സമ്പത്താണ്, നമ്മൾ യേശുവിന്റെ വസ്തുവാണ്. യേശു നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ കഴിയണം എന്റെ നമ്മൾ അവന്റെ സമ്പത്താണെന്നുള്ള തിരിച്ചറിയുക, അവനെന്റെ ഉടമയാണെന്നുള്ള തിരിച്ചറിയുക. തിരിച്ചറിഞ്ഞ ബുദ്ധിപരമായിട്ട് നമുക്കെല്ലാം അതറിയാം, അറിയാമായിരിക്കും. പക്ഷെ ആത്മാവിൽ യേശുവിന്റെ ഉടമസ്ഥാവകാശം അരക്കിട്ട് ഉറപ്പിക്കുമ്പോഴാണ് നമ്മൾ വിശുദ്ധ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. എന്റെ ജീവിതത്തിലേക്ക് തീർക്കുന്നതാണ് ഞാൻ പറയുന്നത്, യേശുവിന്റെ ഉടമയാണെന്നുള്ള തിരിച്ചറിവാണ് ഒരു ഹോളി ലിവിംഗിൽ എന്നെ പ്രേരിപ്പിച്ചതും എന്നെ പ്രാപ്തനാക്കിയതും. കാരണം അവനെന്റെ ഉടമയാണെങ്കിൽ എന്റെ കൈയും കണ്ണും കാലും കരളും ഒക്കെ യേശുവിന്റെ വകയാണ്. പിന്നെ എനിക്ക് എന്റെ കൈ കൊണ്ട് എനിക്ക് ഇഷ്ടപ്പെടുത്തിക്കാൻ പറ്റത്തില്ല. അവനെന്റെ ഉടമയാണെങ്കിൽ എന്റെ കണ്ണ് ഇവിടെ നോക്കണം എന്ന് അവനാ തീരുമാനിക്കുന്നത്. അവനെന്റെ ഉടമയാണെങ്കിൽ എന്റെ കാല് ഇവിടെ സഞ്ചരിക്കണം എന്ന് അവനാ തീരുമാനിക്കുന്നത്. അതാണ് ഡിസൈപ്ലിൻ, അവന് ഉടമയായിട്ട് തിരിച്ചറിയുന്നതാണ്. ബുദ്ധിപരമായിട്ടുള്ള അറിവല്ല, നമ്മുടെ ഓരോ നിമിഷങ്ങളിലും യേശു കർത്തൃത്വം നടത്തുന്ന ഉടമയായി നിന്ന് എന്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഒരു സ്റ്റേജ് എനിക്ക് ഉണ്ടാകുമ്പോഴാണ് ഞാൻ ശരിക്കും ഒരു ഹോളി ലിവിംഗിലേക്ക് പ്രവേശിക്കുന്നത്. അന്നിട്ട് ഞാൻ പറയുന്നത് നമ്മൾ ചിലപ്പോൾ ഞാൻ എഴുതിയിട്ടുള്ളത് ഞാൻ എന്റെ കർത്താവിന് കൊടുക്കുന്നു, കൊടുക്കുന്ന കൊടുക്കുന്ന പറയുന്നുണ്ട് ആരും കൊടുക്കുന്നൊന്നുമില്ല. എന്നാൽ ഒരു അടിമ ഞാനും എനിക്കുള്ളതും കർത്താവിന് കൊടുക്കുന്നെന്ന് പറയാൻ പോലും യോഗ്യനല്ല. അവൻ പറയുന്നത് കർത്താവെ ഞാൻ എന്നെ നിനക്ക് തരുന്നു, എനിക്കുള്ളതൊന്നുമില്ലെന്ന്. അടിമയ്ക്കുള്ളത് എന്ന് പറയാനൊന്നുമില്ല, അവൻ പറയുന്നത് ഞാൻ കർത്താവിനുള്ളത് എനിക്കുള്ളതൊന്നുമില്ല. യേശു ഉടമയാണ്, നമ്മുടെ കയ്യിൽ ഭരമേൽപ്പിക്കുന്ന അവൻ നമ്മുടെ കയ്യിൽ ഭരമേൽപ്പിക്കുന്ന കാര്യങ്ങളൊഴി മറ്റൊന്നുണ്ടെങ്കിൽ അത് എടുക്കുമ്പോൾ നമ്മൾ വിറക്കരുത്. ബിക്കോസ് ഹി ഓണർ, എന്റെ കുഞ്ഞുങ്ങളുടെ ഓണറാണ്, എന്റെ കുഞ്ഞു മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് വിറക്കുള്ള കാര്യമൊന്നുമില്ല. ബിക്കോസ് ഹി ഇസ് ദി ഓണർ, എന്റെ പണം യേശുവിന്റെയാണ്, എന്റെ വീട് യേശുവിന്റെയാണ്. ഐ എം ടീക്കിംഗ് മൈ സെൽഫ് വളരെ ലൂഗി അറ്റാക്ഡായിട്ട് ലോകത്തിന്റെ കളികളാണ് ഞാൻ പരിശ്രമിക്കുന്നത്. പണത്തിന്റെ കാര്യത്തിലാണെങ്കിലും പദവികളുടെ കാര്യത്തിലാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളിലാണെങ്കിലും കുടുംബത്തിന്റെ കാര്യങ്ങളിലാണെങ്കിലും ഐ വോണ്ട് ടു കീപ് മൈ സെൽഫ് വെരി എന്നാ മറ്റേ അങ്ങനെ പറഞ്ഞത് എന്റെ കാര്യങ്ങൾ നേരിടുന്നു കുഞ്ഞുങ്ങളും നേരിടുന്നുമില്ല. പക്ഷേ എപ്പോഴും ഞാൻ എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരു വലിയ ഐ നോ ദേവി എന്റെ ആളെ ചിന്തിച്ച് കഴിഞ്ഞാൽ തീർന്നു. അങ്ങനെ ആ ഉടമസ്ഥാപനം അവൻ അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം എന്തെങ്കിലും കാര്യം നഷ്ടപ്പെടുമ്പോഴും എനിക്ക് ഏറ്റവും നന്ദി പറയാൻ കഴിയണമെങ്കിൽ ഇപ്പോഴേ ഞാൻ ഉടമസ്ഥാവകാശം അറിയുന്നവനായിരിക്കണം. ഞാൻ അതിന് ഏറ്റവും ഉടനെയാണെങ്കിൽ അതിന് റീസൺ ഒന്നും വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ഒരു റീസൺ ഇല്ലാതെ എന്തെങ്കിലും തെറ്റ് വരുന്നു. ഇയോബിന്റെ ചക്രം നമ്മൾ പഠിക്കുന്നുണ്ട്. ഇയോബിന്റെ സകല സമ്പത്തുകളും ഭാര്യയും അമക്കളെയും എല്ലാം ദൈവം എടുത്ത് കളഞ്ഞെങ്കിൽ അതിന്റെ എന്തെങ്കിലും റീസൺ ഇയോബിന്റെ പുസ്തകങ്ങൾ എവിടെങ്കിലും പറയുന്നുണ്ടോ? നോ, റീസൺ ഒക്കെ ചോദിക്കുന്നുണ്ട്. മറ്റ് ഇയോബിന്റെ സുഹൃത്തുക്കളെല്ലാം പറഞ്ഞ് നീ വാദം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഇയോ പറഞ്ഞു അതല്ല കാരണം, എനിക്കറിയത്തില്ല കാരണം എന്താണ്. ഞാൻ എനിക്ക് അവളോട് ചോദിച്ചു, ഏത് ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഇല്ല, അവന് ഉത്തരം കിട്ടിയില്ല. വിതൗട്ട് റീസൺ, യാതൊരു റീസണും പറയുന്നില്ല. എന്നിട്ടും യോ പറയാണ് യഹോ തന്നു യഹോ എടുത്തു അവന്റെ നാമം വാഴ്ത്തപ്പെടുവാനാണ്. എന്തുകൊണ്ടാണ് അവന് പറയാൻ കഴിഞ്ഞതെന്ന് അറിയാമോ? എടുത്തപ്പോൾ എന്തുകൊണ്ട് അവന് പറയാൻ കഴിക്കും? അത് ഉണ്ടായിരുന്നപ്പോഴും അവൻ അതിനോടുള്ള അറ്റാച്ച്മെന്റ് അത്ര ഉണ്ടായിരുന്നു. അവിടെയാണ് ഒരു ഭക്തന്റെ ജീവിതം നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാതെ എടുത്തു കഴിയുമ്പോൾ പെട്ടെന്ന് ഉണ്ടാകുന്ന പ്രത്യേക ധൈര്യവുമല്ല. ജീവിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ വസ്തുക്കൾ നമുക്കുള്ളപ്പോൾ, നമുക്ക് പണമുള്ളപ്പോൾ, ധനമുള്ളപ്പോൾ, പദവിയുള്ളപ്പോൾ നമുക്ക് അതിനോടുള്ള മനോഭാവം എന്താണെന്ന് അറിയി എന്താണോ അത് മാത്രം അത് തന്നെയായിരിക്കും അത് നഷ്ടപ്പെടുന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവന്റെ കർത്തൃത്വം അവന്റെ ഉടമസ്ഥാവകാശം നമ്മൾ തിരിച്ചറിയുകയെന്ന് പറയുന്നത്. ഒരു ചോദ്യവുമില്ല. പിന്നെങ്കിൽ ഇന്ത്യയും വന്നു അദ്ദേഹത്തിന്റെ സ്വന്തം മകൻ മരിച്ച സമയത്ത് ഒരു വലിയൊരു പട്ടണികളെ ചേർന്നത് ജീവിക്കാൻ സ്ഥലമില്ലായിരുന്നു, വീടില്ലായിരുന്നു. അവർ ചെന്ന വീടുകളിൽ നിന്ന് അവർ കറങ്ങിപ്പോകേണ്ടി വന്നു. ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ. സ്വന്തം മകൻ മരിച്ചപ്പോൾ കുഴിക്കിടാനായിട്ട് സ്വന്തം മകന്റെ കുഴി വെട്ടിയത് വിജയം കയറിയാണ്. ശുശ്രൂഷ നടത്താൻ ആരും ഇല്ലായിരുന്നു, മണ്ണ് വെട്ടിയത് ആരും ഇല്ലായിരുന്നു, അയൽപക്കാരെല്ലാം ഉണ്ടായിരുന്നവരാരും ചവത്തെ തുറന്നവരല്ല. ഇനോ ഏറ്റവും കൂടുതൽ ആ ശവം വെച്ച് അവര് ഭാര്യയും ഭർത്താവും കൂടെ പ്രാർത്ഥിച്ച് ശവം അടക്കി കഴിഞ്ഞപ്പോൾ ആ ഭാര്യയ്ക്ക് ഭ്രാന്ത് വിളിച്ചു. മരിക്കുന്നത് വരെ അവര് ഒരു ഭ്രാന്തിയായിട്ടാണ് ജീവിച്ചത്. ഈ സഭയുടെ ലോ ഒരിക്കലും വീട്ടിൽ ചോദിച്ചില്ല, ലോ വൈ ആർ യു ആർ ഡൂയിങ് ഇറ്റ്. അവനറിയാമായിരുന്നു അവൻ യേശുവിന്റെ വകയാണെന്ന്. നമ്മൾ മനസ്സിലാക്കണം, യേശുവിന്റെ വകയാണ് നമ്മൾ നമുക്കുള്ളതെന്നുള്ള തിരിച്ചറിവാണ് യേശുവിനെ അനുഗമിക്കുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകുവാനുള്ള ശക്തി എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും പറയുന്നതെന്ന് അറിയാമോ, കർത്താവ് അത് എടുക്കരുത്, ഇത് എടുക്കരുത് എന്നൊക്കെയാണ്. ഞാൻ പെട്ടെന്ന് ഒരു സ്റ്റോറി, വാച്ച്മാൻ നീ എഴുതിയ നോർമൽ പേഴ്സൺ ലൈഫിലെ ഒരു സ്റ്റോറിയാണ്. പാസ്റ്റർ ഓൾ എന്ന് പറയുന്ന ഒരു പാസ്റ്റർ, അദ്ദേഹം വളരെ പ്രകടനായ പാസ്റ്റാണ്. അദ്ദേഹം ഒരു പി എച്ച് ഡി പ്രോഗ്രാം ചെയ്തു. ചെറുപ്പത്തിൽ വളരെ പാവപ്പെട്ട പശ്ചാത്തലത്തിൽ ഒന്നായതുകൊണ്ട് അദ്ദേഹത്തെ പഠിക്കാനുള്ള ഒരു ആഗ്രഹമായിരുന്നു. പി എച്ച് ഡി പ്രോഗ്രാമിൽ ഒരാഴ്ചയുടെ പാസ് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ പി എച്ച് ഡി ഫിസിക്സ് കമ്മിറ്റി ഒരു വൈവാനുണ്ട്, അവർ ഫൈനൽ ആയിട്ടുള്ള ഇന്റർവ്യൂ ഉണ്ട്, ഒരാഴ്ച മാത്രം ബാക്കിയുള്ളപ്പോൾ കർത്താവിനോട് പറഞ്ഞു, പോൾ ഞാൻ ഇതിന്റെ കർത്താവാണോ? നമ്മൾ വിചാരിച്ചോ അങ്ങനെ ആണെങ്കിൽ ഇതിന്റെ പി എച്ച് ഡി പ്രോഗ്രാം ക്യാൻസൽ ചെയ്യണം. എന്നാൽ ഇവൻ കൂടുതൽ കർത്താവ് എടുത്തു പറയുന്നത്, ഞാൻ 5 വർഷമായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് ഈ കമ്മിറ്റി പറയുന്നത് ഇതിന് മുമ്പേ പറഞ്ഞായിരുന്നു എനിക്ക് പ്രശ്നമില്ലായിരുന്നു. അവൻ പറഞ്ഞു, കർത്താവ് പറഞ്ഞിട്ടോ നീ എന്നോട് ചോദ്യം കൊണ്ട് ചോദിക്കണം, നീ എന്റെ പി എച്ച് ഡി പ്രോഗ്രാം ക്യാൻസൽ ചെയ്യണം. കർത്താവ് എന്നോടാൻ പറഞ്ഞു, കർത്താവെ നിനക്കറിയാവുന്ന എനിക്ക് ഒരു ഏറ്റവും വലിയ ആഗ്രഹം ഒരു പി എച്ച് ഡി എന്നുള്ള കാര്യം എന്റെ സാമ്പത്തികത്തെ നിങ്ങൾ സഹായിച്ച് സമ്മതിച്ചില്ല. ഞാൻ പാസ്സായിരിക്കുന്ന സമയത്ത് തന്നെ മറ്റേ നിനക്ക് യാതൊരു നിന്റെ മനുഷ്യക്ക് യാതൊരു കുഴപ്പമുണ്ടാകാതെ രാത്രികാലങ്ങൾ ഉറക്കളിച്ചിരുന്ന് പഠിച്ചൊക്കെയാണ് ഞാൻ കാര്യം ചെയ്തത്. നീ എന്നോട് എന്താ ഇങ്ങനെ പറയുന്നത്? കർത്താവ് പറഞ്ഞു, നോർമൽ ക്വസ്റ്റ്യൻസ്, നീ നിന്റെ പി എച്ച് ഡി പ്രോഗ്രാം ക്യാൻസൽ ചെയ്യണം, അല്ലെങ്കിൽ നീ എന്നെ കർത്താവ് എന്ന് വിളിക്കണം. അവൻ പറഞ്ഞു, കർത്താവ് നീ കാര്യം ചെയ്യാൻ നീ എന്നോട് എന്ത് പറഞ്ഞ ആവശ്യമുള്ളൂ, നീ പറയുന്ന സമയം ആകുമ്പോൾ പോകണം. ഇപ്പൊ ഇത് മാത്രം ഒരാഴ്ച കൂടെ മതി, ഒറ്റയാഴ്ച കൂടെ നീ എന്നോട് സഹായിക്കും. കർത്താവ് പറഞ്ഞു ഒരു കാരണവശാലില്ല, ഒന്നുകിൽ ഞാൻ എന്റെ കർത്താവാണ് അല്ലെങ്കിൽ എനിക്ക് യേശു കൊണ്ട് പോകും. കർത്താവിനോട് വീണ്ടും പറഞ്ഞു, കർത്താവെ ഒരു പാസ്പോർട്ട് പ്രസംഗിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഒരു ഡോക്ടർ പോർട്ട് പ്രസംഗിക്കുന്നു? കർത്താവ് പറഞ്ഞു, എനിക്ക് രോഗശാലൊന്നും വേണ്ട. അതിനെ പുള്ളി ഞാൻ ക്വസ്റ്റ്യൻ, നീ ഇത് പി എച്ച് പ്രോഗ്രാം ക്യാൻസൽ ചെയ്യുന്നു അതോ തുടരുന്നു? ആ ചോദ്യത്തിന് മുമ്പിൽ മുട്ടുമടക്കിക്കൊണ്ട് പോൾ പറഞ്ഞു, അയാളുടെ അതോർട്ടിസ്മെന്റ് അയാളുടെ ധൈര്യം എല്ലാം എഴുതി അതിന്റെ മാറ്റി വെച്ചിട്ടുണ്ട്. വാച്ച്മാൻ ഈ അപുസ്തകം എഴുതിയിരിക്കുന്നത് അപുസ്തകം എഴുതുന്നതായ സമയത്ത്, അദ്ദേഹം പ്രസംഗിക്കുന്നതായ സമയത്ത് ചൈനയുടെ പല ഗ്രാമങ്ങളിൽ ആയിരക്കണക്കിന് വിശ്വാസികളെ, ആയിരക്കണക്കിന് ജനങ്ങളെ വിശ്വാസികളെ നയിച്ചുകൊണ്ട് പാസ്പോർ സഞ്ചരിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അവൻ ചോദ്യം ചെയ്യാതെ കർത്താവ് പറഞ്ഞ വാക്കിലെ അവസ്ഥ അനുസരിച്ചു. ആ ഒരു നിലയിലുള്ള ഒരു അനുഭവം നമുക്കുണ്ടായിരിക്കണം. ഞാൻ എന്റെ വാക്കിലെ അവസാനിപ്പിക്കുകയാണ്. പ്രാർത്ഥനയെക്കുറിച്ച് ഞാൻ പറഞ്ഞ ബുക്ക് വന്ന എൻ്റെ ഒരു അനുഭവം കൂടെ എഴുതിയിട്ടുണ്ട്. ഒരു മരണം വളർന്നു നിർത്താറുണ്ട്. അതിനകത്ത് ഞാൻ എഴുതിയിട്ടുള്ള ഒരു കവിതയാണ് ഒരു പ്രാർത്ഥന. ദൈവം അമ്പയിച്ചുകാരനാണ് നമ്മൾ വിളിച്ചത്. പ്രാർത്ഥന മൂന്ന് വിധമുണ്ട്. ഒന്ന്, ദൈവമേ എന്നെ ഉപയോഗിക്കണമേ, എന്നെ വളയ്ക്കണമേ, അല്ലെങ്കിൽ ഞാൻ തിരുമ്പെടുത്തു പോകും. രണ്ട്, ദൈവമേ എന്നെ അധികം വളയ്ക്കരുതേ, ഞാൻ ഒഴുകി പോകും. മൂന്നാമത്തേതാണ് യഥാർത്ഥ പ്രാർത്ഥന, ദൈവമേ എന്ത് വേണമെങ്കിലും ചെയ്തുകൊണ്ട് ഒളിഞ്ഞാൽ തന്നെ എനിക്കുണ്ട്. നമുക്ക് പറഞ്ഞാണ് പ്രിയമുള്ളവരെ, ശിശുത്വത്തിന്റെ പാതയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം, യേശു നമുക്ക് എല്ലാ ഉപകാരങ്ങളും ചെയ്യുമെങ്കിലും ആത്മീയമായാണ് നമ്മുടെ കർത്താവ്, നമ്മുടെ യജമാനാണ് നമ്മുടെ രാജാവ്, കർത്തൃത്വം നടത്തുന്ന വ്യക്തിയാണ്. ഇതുവരെയും പല സമയങ്ങളിൽ നമ്മൾ യേശുവിനെ മനസ്സിലാക്കിയിരിക്കുന്നത് പാർട്ട് ബൈ പാർട്ടായിട്ടാണ്. നമ്മൾ പല തൊപ്പുകൾ തയ്യാറും ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്നാലേ ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് വളരെ കൃത്യമായിട്ട് നിങ്ങളോട് ആവശ്യപ്പെടുന്നു നിന്റെ ജീവിതത്തിലേക്ക് ഞാൻ മരണവും ഞാൻ കർത്താവായിട്ടേ വരത്തുള്ളൂ, കർത്തൃത്വം നടത്തുന്നവനായിട്ടേ വരത്തുള്ളൂ. അവൻ നമ്മുടെ ഉടമസ്ഥനാണ്. ഞാൻ എനിക്കുള്ളത് യേശുവിനെന്നല്ല, ഞാൻ യേശുവിനുള്ളത് എനിക്കുള്ളത് ഒന്നുമില്ല. എന്റെ ജീവിതത്തിൽ ഏത് കാര്യങ്ങളും ദൈവം എടുക്കുമ്പോഴും എനിക്ക് അതിന് അവകാശം പറയാനില്ല, അതെന്റെയല്ല. ഞാൻ എന്നെയും എനിക്കുള്ളതിനെയും ആ ഓണർഷിപ്പ് ഞാൻ കർത്താവിന് കൊടുത്തു കഴിയും. ഇനിയിപ്പോൾ എനിക്കൊരിക്കലും എന്റേതെന്ന് അവകാശപ്പെടാനൊന്നുമില്ല. ഇന്ന രാത്രി പ്രിയമുള്ളവരെ ഞാൻ ചോദിക്കട്ടെ, ഞാൻ അവസാനമായിട്ട് ഒരു സമർപ്പണത്തിന്റെ സമയം തരുന്നത് ദൈവത്തിലേക്ക് നിങ്ങൾക്ക് അതിനൊരു സമയം ലഭിക്കുമ്പോൾ തീർച്ചയായും പ്രയോജനകരമാണ് ഞാൻ ചിന്തിക്കുന്നത്. നമുക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും, യേശുവെ ഈ വന്നല്ലോ, നീ എന്റെ കർത്താവാണ്. ഞാൻ പലപ്പോഴും ടു ലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, നോ ലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എന്റെ അറിവ് കരുതും ഞാൻ പറഞ്ഞതാണ്. ഇന്ന് ഞാൻ തീരുമാനിക്കുന്നു, എന്റെ ജീവിതത്തിൽ നീ എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും ഞാൻ അതിന് മറുപടി പറയുന്നത് യേശ് ലോ എന്നായിരിക്കും. അനുസരണം കൊണ്ട് ഞാൻ മറുപടി പറയും. എനിക്കിത് സ്വന്തമായി ഇച്ഛകളില്ല, താല്പര്യങ്ങളില്ല, നീ എന്റെ യജമാനനാണ്. എനിക്ക് അവകാശങ്ങളില്ല. ഞാൻ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പലപ്പോഴും ഞാൻ ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്, എന്നാൽ എനിക്ക് കൃപയല്ലാതെ മറ്റൊന്നും ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ ലോകത്ത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് ചെന്ന് കയറുവാൻ പറ്റുന്ന ഏക സിംഹാസനം ദൈവത്തിന്റെ കൃപാസനമാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഞാനൊരു കർമ്മയ്ക്കായി അപേക്ഷിക്കുന്നു. നീ എന്റെ കർത്താവാണ്, നീ എന്റെ യജമാനനാണ്. എത്ര പേര് കർത്താവാണെന്ന് പറയും, കർത്താവ് നീ എന്റെ കർത്താവാണ്, നീ എന്റെ യജമാനനാണ്, നീ എന്റെ ഉടമസ്ഥനാണ്. അവർക്ക് കരകളിയാണ് പ്രാർത്ഥന. കർത്താവെ, ഞങ്ങളുടെ രക്ഷകനിലേക്ക് വരുന്നു. യേശുവേ, നീ ഞങ്ങളുടെ രക്ഷകനാണ്. ഞങ്ങൾ രക്ഷിക്കാൻ വേണ്ടിയാണ് നീ ഭൂമിയിലേക്ക് വന്നത്. അത് നിന്റെ കരുണ കൃപയാലാണ് ഞങ്ങൾ രക്ഷിക്കപ്പെട്ടത്. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾ പറയാൻ കഴിയുന്നത്, ഞങ്ങൾ കണ്ടെത്തിക്കാൻ പറ്റുന്നത്, ഞങ്ങൾ തിരിച്ചു പറയാൻ പറ്റുന്നത്, യു ആർ അവർ ലോർഡ്. നീ എന്റെ കർത്താവാണ്, നീ എന്റെ കർത്താവാണ്, നീ എന്റെ യജമാനനാണ്, നീ എന്റെ രാജാവാണ്. കർത്താവെ, ഞാൻ നിനക്കുള്ളത് എനിക്കുള്ളത് ഒന്നുമില്ല. കർത്താവ്, എന്നെ ഉപയോഗിക്കണമേ എന്ന് മാത്രമല്ല, എന്നെ അധികം വളർത്തിയെടുക്കുന്ന എനിക്ക് അവകാശമില്ല. ഇഷ്ടമുള്ളത് ചെയ്തുകൊണ്ടു കുടിഞ്ഞാൽ തന്നെ എനിക്കുണ്ട് എന്ന് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് മുതൽ കർത്താവെ, ഓരോ നിമിഷങ്ങളിലും നീ എന്നോട് സംസാരിക്കുമ്പോൾ, ഓരോ കാര്യങ്ങളും ആവശ്യപ്പെടുമ്പോൾ ഞാനത് മനസ്സിലാക്കും, അത് എന്റെ വകയല്ല. ഞാൻ നിന്നോട് പറയുന്ന ഒറ്റ വാക്കേ ഉണ്ടാവുകയുള്ളൂ, യേശു ലോർഡ്. ഞാനത് തീരുമാനിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ.